ദൈവനാമത്തിന് മഹത്വം. എൻ്റെ പേര് പാസ്റ്റർ സി വി ആൻഡ്രൂസ്. ഇന്ന് ഞാൻ ദശാംശം എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നു. ദശാംശം ദൈവത്തിന് എന്നത് സഭയുടെ ഉപദേശമല്ല, ദൈവത്തിൻ്റെ കൽപ്പനയും തിരുവചനത്തിൻ്റെ ശാസനയുമാണ്. ദൈവിക അനുഗ്രഹങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായ മാർഗമാണ് ദൈവത്തിന് നൽകുക അഥവാ ദശാംശം വേർതിരിക്കുക എന്നത്. വിശ്വാസിയുടെ പിതാവും ദൈവത്തിൻ്റെ സ്നേഹിതനുമായ അബ്രഹാം ദശാംശം നൽകി. അവൻ്റെ സന്തതി പരമ്പര അനുഗ്രഹിക്കപ്പെട്ടു. ഇസഹാക്ക് വിതച്ചു, 100 മേനി കൊയ്തു. ഈ മഹത്തായ വിഷയം ദൈവദാസന്മാർ സഭകളിൽ പ്രസംഗിക്കാൻ മടിക്കുന്നു. ഇന്നും അത് കേൾക്കുവാൻ താല്പര്യക്കുറവ് കാണിക്കുന്നു. ദശാംശം പഴയ നിയമ കൽപ്പനയാണെന്നും പുതിയ നിയമത്തിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായ കൽപ്പനയില്ലെന്നും പറഞ്ഞ് അനുഗ്രഹം നഷ്ടപ്പെടുത്തുന്ന അനേകരുണ്ട്. ആകയാൽ എൻ്റെ ഈ പ്രസംഗം എല്ലാവർക്കും ഒരു അനുഗ്രഹമായിരിക്കും തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദശാംശം കൊടുക്കണമെന്നുള്ളത് ന്യായപ്രമാണമാണെന്ന് ചിലർ ധരിക്കുന്നു. പുതിയ നിയമത്തിൽ ദശാംശത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല എന്നും അവർ പറയുന്നു. ആകയാൽ അതിനെക്കുറിച്ച് അല്പം വിവരിക്കാം. ന്യായപ്രമാണത്തിൽ നിഴലായി വ്യവസ്ഥപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളുടെ പൊരുൾ പുതിയ നിയമത്തിൽ നിവർത്തിച്ചിരിക്കുന്നതിനാൽ അവിധ കാര്യങ്ങൾ മാത്രമേ നീക്കം ചെയ്തിട്ടുള്ളൂ. ന്യായപ്രമാണത്തിൽ പറയപ്പെട്ടിരിക്കുന്ന മറ്റു കാര്യങ്ങളൊന്നും നീങ്ങിപ്പോട്ടില്ല. തിരുവചനത്തിൽ ദശാംശം കൊടുക്കുന്ന ആദ്യ സംഭവം ഉൽപ്പത്തി പുസ്തകം 14:20 കാണുന്നത്. മൽക്കിസദീക്കിന് അബ്രഹാം സകലത്തിനും ദശാംശം കൊടുത്തു. ആ ഭാഗം നമുക്ക് ഒന്നെടുത്ത് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 14:18 അതിലെ 18 എന്നുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ശാലിയൻ രാജാവായ മൽക്കിസദീക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു. അവൻ അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അവന് അബ്രഹാം സകലത്തിലും ദശാംശം കൊടുത്തു എന്ന് വായിക്കുന്നു. എബ്രായലേഖനം 7:1 വാക്യത്തിലും 4 വാക്യത്തിലും ഈ ഭാഗം എടുത്തു പറഞ്ഞിരിക്കുന്നു. ശാലേൻ രാജാവും അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനുമായ ഈ മൽക്കിസദേക്ക് രാജാക്കന്മാരെ ജയിച്ച് മടങ്ങി വരുന്ന അബ്രഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചു. അബ്രഹാം അവന് സകലത്തിനും 10 കൊടുത്തു എന്ന് വായിക്കുന്നു. എല്ലാ ഭാഗവും വായിക്കുന്നില്ല. അതിൻ്റെ 4 വാക്യത്തിൽ ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുവിൻ, ഗോത്രപിതാവായ അബ്രഹാം കൂടെയും അവന് കൊള്ളയുടെ വിശേഷ സാധനങ്ങളിൽ 10 കൊടുത്തുവല്ലോ എന്ന് വായിക്കുന്നു. ഈ സംഭവം ന്യായപ്രമാണം ദൈവം കൊടുക്കുന്നതിന് മുൻപ് നടന്ന സംഭവം അത്രേ. ദശാംശം സംബന്ധിച്ച് അബ്രഹാമിന് എന്തെങ്കിലും കൽപ്പനയോ നിർദ്ദേശമോ ലഭിച്ചതായി രേഖയില്ല. എന്നാൽ അബ്രഹാമിൻ്റെ യുദ്ധത്തിൽ യഹോവ തന്നെ സഹായിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്തതിനാൽ കൃതജ്ഞതാസൂചകമായി താൻ 10 ദൈവത്തിനായി വേർതിരിക്കുന്നു. തനിക്കുള്ള സർവ്വസമ്പത്തിൻ്റെയും ഉടമസ്ഥത ദൈവത്തിനാകുന്നു എന്നത്രേ ഈ ദശാംശം വെളിപ്പെടുത്തുന്നത്. ദൈവത്താൽ ലഭിക്കുന്ന സകല അനുഗ്രഹങ്ങൾക്കും നാം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. നമ്മുടെ നന്ദി സൂചകമായി സമ്പത്തിൽ ദൈവത്തിനുള്ള അംശം വേർതിരിക്കേണ്ടതാകുന്നു. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ, സകലവും നിങ്ങൾ നിന്നല്ലോ വരുന്നത്, നിന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾ വാങ്ങി നിനക്ക് തന്നു എന്നേയുള്ളൂ. അതുപോലെ നമുക്കും പറയാം. ഈ വാക്യം 1 ദിനവൃത്താന്തം 22:14 സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ ദൈവം എന്ന വെളിപ്പാട് അബ്രഹാമിനുണ്ടായ സമയം തന്നെ തൻ്റെ ഹൃദയത്തിൽ അത് ആഞ്ഞു പതിച്ചു. അത് നിമിത്തം അബ്രഹാം തൻ്റെ ദശാംശം കൊണ്ട് ദൈവത്തെ ബഹുമാനിച്ചു. ഇത് നമുക്കേവർക്കും മാതൃകയാകുന്നു. ന്യായപ്രമാണം നൽകപ്പെടുന്നതിന് 430 മുമ്പ് തന്നെ ദശാംശം കൊടുക്കുന്ന രീതി നിലവിലിരുന്നു എന്ന് ഈ സംഭവം തെളിയിക്കുന്നു. ന്യായപ്രമാണ യുഗത്തിൽ ഇത് സംബന്ധിച്ച് കൽപ്പന ഉണ്ടായിരുന്നു. ലേബിയ പുസ്തകം 27:30 നമുക്കൊന്ന് വായിക്കാം. നിലത്തിലെ വിത്തിലും വൃക്ഷത്തിൻ്റെ ഫലത്തിലും ദേശത്തിലെ ദശാംശമൊക്കെയും യഹോവയ്ക്കുള്ളതാകുന്നു. അത് യഹോവയ്ക്ക് വിശുദ്ധം. അതിൻ്റെ 31 എന്നുള്ള വാക്യം കൂടെ ചേർത്ത് വായിക്കാം. ആരെങ്കിലും തൻ്റെ ദശാംശത്തിൽ ഏതാനും വീണ്ടെടുക്കുന്നുവെങ്കിൽ അതിനോട് 1/5 ചേർത്ത് കൊടുക്കണം. മാടാകട്ടെ ആടാകട്ടെ കോളിൻ കീഴെ കടന്നു പോകുന്ന എല്ലാത്തിലും 10 യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം. അത് നല്ലതോ തീയതോ എന്ന് ശോധന ചെയ്യരുത്, വെച്ചു മാറുകയും വരുത്. വെച്ചു മാറുന്നുവെങ്കിൽ അതും വെച്ചു മാറിയതും വിശുദ്ധമായിരിക്കണം, അവയെ വീണ്ടെടുത്തുകൂടാ. മലാക്കി പ്രവചനം 3:7 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് ചേർത്ത് വായിക്കാം. നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ എൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ തെറ്റിടന്നിരിക്കുന്നു. മലാക്കി പ്രവചനം 3:7. എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുവീ, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് മടങ്ങി വരുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അറിയിച്ചിരുന്നു. എന്നാൽ നിങ്ങൾ ഏത് ഞങ്ങൾ മടങ്ങി വരേണ്ടു എന്ന് ചോദിക്കുന്നു. മനുഷ്യനെ ദൈവത്തെ തോൽപ്പിക്കാമോ? എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. ദശാംശത്തിനും വഴിപാടിലും തന്നെ നിങ്ങൾ ഈ ജാതി മുഴുവനും തന്നെ എന്നെ തോൽപ്പിക്കുന്നതുകൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു. എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ണാരത്തിലേക്ക് കൊണ്ടുവരുവീ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ? എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പീനെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ വെട്ടുക്കിളിയെ ശാസിക്കും, അത് നിങ്ങളുടെ നിലത്തിലെ അനുഭവം നശിപ്പിച്ചു കളയില്ല, പറമ്പിലെ മുന്തിരിവല്ലുടെ ഫലം മൂക്കാതെ കൊഴിഞ്ഞു പോകുകയുമില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങൾ മനോഹരമായ ദേശമായിരിക്കുക, സകല ജാതികളും നിങ്ങളെ ഭാഗ്യവാന്മാർ എന്ന് പറയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. പഴയ നിയമത്തിൽ ദശാംശത്തിന് പകരമായി വേറൊന്ന് പുതിയ നിയമത്തിൽ സ്ഥാപിതമായ യാതൊരു തെളിവുമില്ല. ദശാംശം യാതൊന്നിനും നിഴലായി നിലകൊണ്ടിരുന്നില്ല. ആകയാൽ സകല പുതിയ നിയമ വിശ്വാസികളും ദശാംശം കൊടുക്കേണ്ടതത്രേ. ശാലേം രാജാവും അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനുമായ മൽക്കിസദേക്കിനാണ് അബ്രഹാം തൻ്റെ സമ്പത്തിൽ നിന്ന് ദശാംശം നൽകിയത്. ഈ മൽക്കിസദേക്ക് യേശുക്രിസ്തുവിന് നിദർശനമായി നിലകൊണ്ടവനായിരുന്നതിനാൽ തൻ്റെ മാതാപിതാക്കളെപ്പറ്റിയോ വംശാവലിയെപ്പറ്റിയോ രേഖപ്പെടുത്തിയിട്ടില്ല. മൽക്കിസദേക്കിനെ പറ്റി തിരുവചനത്തിൽ 3 രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 14:18 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിലും 116 സങ്കീർത്തനം 4 വാക്യത്തിലും എബ്രായലേഖനം 7:1-10 വാക്യങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ മൽക്കിസദേക്ക് അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നു. അഹരോന്യ പൗരോഹിത്യവും മൽക്കിസദേക്കിൻ്റെ പൗരോഹിത്യവും തമ്മിൽ കാലപരിധി കൊണ്ടും ആളത്വം കൊണ്ടും വ്യത്യാസമുണ്ടായിരുന്നു. പുരോഹിതൻ എന്ന പദവും തിരുവെഴുത്തിന് ആദ്യമായി ഉപയോഗിക്കുന്നത് ഉൽപ്പത്തി 14:1. എല്ലാ യുഗങ്ങളിലും ദൈവം മുൻപാകെ നിൽക്കുന്ന പ്രതിനിധികൾ ഉണ്ടായിരുന്നു. തിരുവെഴുത്തിൽ ദശാംശം കൊടുക്കുന്ന ആദ്യ സംഭവം ഇവിടെ അത്രേ കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പിതാവായ യാക്കോബും ഒരു തീരുമാനം ചെയ്തതായി കാണുന്നു. സകല കാര്യങ്ങളും യഹോവ തനിക്ക് അനുകൂലമാക്കുമെങ്കിൽ സകലത്തിനും ദശാംശം കൊടുക്കുമെന്ന് തന്നെ. ഉൽപ്പത്തി പുസ്തകം 28:22 വാക്യത്തിൽ നമുക്ക് കാണുന്നു. 28:22, എൻ്റെ യാത്രയിൽ യഹോവ എന്നോടിരിക്കുകയും എനിക്ക് കഴിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രം തരികയും ചെയ്യുമെങ്കിൽ ഞാൻ തൂണായി നിർത്തിയ ഈ സ്ഥാനത്ത് യഹോവയ്ക്ക് വേണ്ടി ഒരു ആലയം പണിയും. എനിക്ക് കിട്ടുന്ന സകലത്തിലും ഞാൻ ദശാംശം കൊടുക്കുമെന്ന് അവിടെ താൻ തീരുമാനിക്കുന്നു. യാക്കോബിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ദൈവം തന്നോടുകൂടെ ഇരിക്കണമെന്നായിരുന്നു. നമ്മുടെ ആഗ്രഹവും അത് തന്നെ ആയിരിക്കട്ടെ. തനിക്ക് ലഭിക്കുന്ന സമ്പത്തിൻ്റെ ഉടമസ്ഥാവകാശം ദൈവത്തിന് തന്നെ എന്നതാണ് ഈ ദശാംശം വെളിപ്പെടുത്തുന്നത്. യാക്കോബിൻ്റെ സമർപ്പണം സത്യമായ തന്നെ ആയിരുന്നു. മോശയ്ക ന്യായപ്രമാണത്തിന് മുമ്പ് തന്നെ നേർന്ന നേർച്ചയുടെ ആതിരേഖയാണ് ഇവിടെ കാണുന്നത്. ന്യായപ്രമാണകാലം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ദശാംശം നിലനിന്നിരുന്നു എന്ന് വ്യക്തം. പിന്നീട് ന്യായപ്രമാണത്തിൻ്റെ ഭാഗമായി ദശാംശം എന്ന ചട്ടം നിലവിൽ വന്നു. ലേവ്യാപുസ്തകം 22:30 നമ്മൾ വായിച്ചല്ലോ, നിലത്തിലെ വിത്തിലും വൃക്ഷത്തിൻ്റെ ഫലത്തിലും ദേശത്തിലെ ദശാംശമൊക്കെയും ദൈവത്തിനുള്ളതാകുന്നു, അത് യഹോവയ്ക്ക് വിശുദ്ധം. പുതിയ നിയമത്തിലെ അനേക വിഷയങ്ങൾ സമർത്ഥിക്കുന്നതിന് ന്യായപ്രമാണത്തിൽ ഇവണ്ണം പറഞ്ഞിരിക്കുന്നില്ലയോ എന്നിങ്ങനെ പ്രസ്താവിച്ചിരിക്കുന്നത് കാണാം. ന്യായപ്രമാണത്തിൽ നീക്കപ്പെട്ടിട്ടില്ലാത്ത സംഗതികൾ സ്വീകാര്യമാണെന്നാണ് അതിനാൽ സ്പഷ്ടമാകുന്നത്. സ്ത്രീകൾ സഭായോഗത്തിൽ സംസാരിക്കുന്നതിനെ വിലക്കുന്നതിന് പൗലോസ് എഴുതിയ ഭാഗം നോക്കുക. വിശുദ്ധന്മാരുടെ സർവ്വസഭകളിലും എന്ന പോലെ സ്ത്രീകൾ സഭായോഗങ്ങളിൽ മിണ്ടാതിരിക്കട്ടെ. ന്യായപ്രമാണവും പറയുന്നത് പോലെ കീഴടങ്ങിയിരിപ്പാനില്ലാതെ സംസാരിപ്പാൻ അവർക്ക് അനുവാദമില്ല. 1 Cor 14:34 ഇവിടെ ഒരു ഭാഗം പ്രത്യേകമായി ശ്രദ്ധിക്കുക. ന്യായപ്രമാണവും പറയുന്നത് പോലെ കീഴടങ്ങിയിരിപ്പാനില്ലാതെ സംസാരിപ്പാൻ അവർക്ക് അനുവാദമില്ല എന്ന് പറയുന്നു. ന്യായപ്രമാണത്തിൽ നിന്ന് സ്വീകാര്യമായ അനേക സംഗതികൾ ഇതുപോലെ പുതിയ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. പഴയ നിയമ ശുശ്രൂഷകന്മാർ ഉപജീവിച്ചതുപോലെ പുതിയ നിയമ ശുശ്രൂഷകന്മാർ ഉപജീവിക്കണമെന്നുള്ള കർത്താവിൻ്റെ കൽപ്പന പൗലോസ് എഴുതുന്ന ഭാഗത്ത് തന്നെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കും വണ്ണം ചെയ്യണമെന്ന് സ്പഷ്ടമായി എഴുതിയിട്ടുണ്ട്. ആ ഭാഗം ആരംഭിക്കുന്ന ഭാഗം മുതൽ ഞാൻ വായിക്കാം. 1 Cor 9:4 തിന്നുവാനും കുടിപ്പാനും ഞങ്ങൾക്ക് അധികാരമില്ലയോ ഏഴ് മുതലുള്ള വാക്യങ്ങൾ. സ്വന്തം ചെലവിന്മേൽ യുദ്ധസേവ ചെയ്യുന്നവനാർ? മുന്തിരിത്തോട്ടം ഉണ്ടാക്കി അതിൻ്റെ ഫലം തിന്നാതിരിക്കുന്നവനാർ? ആട്ടിൻകൂട്ടത്തെ മേയിച്ച് കൂട്ടത്തിൻ്റെ പാൽ കൊണ്ട് ഉപജീവിക്കാതിരിക്കുന്നവനാർ? ഞാനിത് മനുഷ്യരുടെ മര്യാദ പ്രകാരമോ പറയുന്നത്? ന്യായപ്രമാണവും ഇങ്ങനെ പറയുന്നില്ലയോ? ശ്രദ്ധിക്കുക, ന്യായപ്രമാണവും ഇങ്ങനെ പറയുന്നില്ലയോ? ന്യായപ്രമാണത്തിൽ പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നവയും പുതിയ നിയമകാലത്ത് സ്വീകരിക്കേണ്ടവയുണ്ടെന്നും കർത്തൃശുശ്രൂഷന്മാർക്ക് വിശ്വാസികൾ തങ്ങളുടെ ഭൗതിക നന്മയിൽ നിന്ന് ഓഹരി കൊടുക്കണമെന്നുള്ളത് അക്കൂട്ടത്തിൽ പെട്ടതാണെന്നും അങ്ങനെ പഴയ നിയമ ശുശ്രൂഷകന്മാരെ പോലെ പുതിയ നിയമ ശുശ്രൂഷകന്മാരും ഉപജീവിക്കണമെന്നും പൗലോസ് ഈ ഭാഗത്ത് സമർത്ഥിച്ചിരിക്കുന്നു. ആകയാൽ ദൈവമക്കൾ തങ്ങളുടെ ഭൗതിക നന്മകളുടെ ഓഹരി അഥവാ ദശാംശം ദൈവത്തിനായി വേർതിരിക്കണം. ഗലാത്യർ 6:6 വാക്യത്തിൽ വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്ന എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണമെന്ന് എഴുതിയിരിക്കുന്നു. ഇവിടെ ഓഹരി എന്നുള്ളത് ദശാംശമാണ്. ദശാംശം എന്ന് അവിടെ സ്പഷ്ടമായി എഴുതിയില്ല എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് ദശാംശം എന്ന് സ്പഷ്ടമായി അവിടെ എഴുതിയില്ല എന്ന് ചോദിച്ചാൽ, അതിൻ്റെ ഉത്തരം വചനം പഠിപ്പിക്കുന്നവന് അഥവാ സഭാ അധ്യക്ഷന് കൊടുക്കേണ്ട ഓഹരി ദശാംശമാണെന്ന് ആദിമ സഭയിൽ ഏവർക്കും അറിയാമായിരുന്നത് കൊണ്ടാണത്രേ. ദൈവമക്കൾ ദശാംശം കൊടുക്കുക എന്ന പുരാതന കാലം മുതൽക്കുള്ള നടപടി ത്യജിക്കാതിരിക്കണമെന്ന് നമ്മുടെ കർത്താവ് അരുളിച്ചെയ്തിരിക്കുന്നു. മത്തായി സുവിശേഷം 23:23 വാക്യം വായിക്കാം. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം, നിങ്ങൾ തുളസി, ചതകുപ്പ, ജീരകം ഇവയിൽ പദാരം അഥവാ ദശാംശം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ കനമേറിയവ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു. അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും ചെയ്യണം എന്നാണ് അവിടെ നമുക്ക് കാണുവാൻ തക്കുന്ന കഴിയുന്നത്. അത് ചെയ്യുകയും ഈ ദശാംശം കൊടുക്കുന്നത് ത്യജിക്കാതിരിക്കുകയും ചെയ്യണം. ഇവിടെ ഓഹരി എന്ന് പറയുന്നതിനാൽ സാമാന്യ വിശ്വാസികളുടെ ഭൗതിക നന്മയിൽ ഒരു ഓഹരി കർത്താവിൻ്റെ ശുശ്രൂഷന്മാർക്കുള്ളതാണെന്ന് വ്യക്തമാണ്. ഈ ഓഹരി സംബന്ധിച്ച് ഒരു വ്യവസ്ഥ ഇല്ലാതിരുന്നാൽ ഓഹരി വീതിക്കുന്നത് അവനവൻ്റെ ഇഷ്ടം പോലെയാകുകയും ചിലർ തുച്ഛമായ ഓഹരി മാത്രം കൊടുക്കാനിടയാകുകയും ചിലർ അതിൽ നിഷ്കർഷ ഇല്ലാത്തവരായിത്തീരുകയും ചെയ്യും. ദൈവവചനത്തിൽ ഓഹരി എന്ന് ഉദ്ദേശിക്കുന്നത് ദശാംശമാകുന്നു. 1 കൊരിന്ത്യർ 9:13 അതിൻ്റെ 13-14 വാക്യങ്ങളിൽ ഇപ്രകാരം വായിക്കുന്നു. ദൈവാലയ കർമ്മങ്ങൾ നടത്തുന്നവർ, ശ്രദ്ധിക്കണേ, 1 കൊരിന്ത്യർ 9:13 ഈ വാക്യങ്ങളിൽ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. ദൈവാലയ കർമ്മങ്ങൾ നടത്തുന്നവർ ദൈവാലയം കൊണ്ട് ഉപജീവിക്കുന്നു, അതുപോലെ കർത്താവും സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. ഇവിടെ അതുപോലെ എന്ന പദം പ്രത്യേകം ശ്രദ്ധിക്കണം. പഴയ നിയമ ശുശ്രൂഷന്മാർ എങ്ങനെ ഉപജീവിച്ചുവോ അതുപോലെ പുതിയ നിയമ ശുശ്രൂഷന്മാർ ഉപജീവിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു. പഴയ നിയമ ശുശ്രൂഷന്മാർ ദൈവാലയം കൊണ്ട് ഉപജീവിച്ചു, അതുമായത് ഇസ്രായേൽ മക്കൾ തങ്ങളുടെ ദശാംശം മുഴുവനും ദൈവാലയ ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരികയും അവയിൽ നിന്ന് പങ്കിട്ട് കൊടുക്കുന്നതിനാൽ ശുശ്രൂഷകന്മാർ ഉപജീവിക്കുകയും ചെയ്തിരുന്നു. മലാഖി പ്രവചനം 3:8-11 വാക്യങ്ങൾ, ലേവ്യ പുസ്തകം 27:30-33 വാക്യങ്ങൾ ഇത് നമ്മൾ വായിച്ചതാണ്. പുതിയ നിയമ ശുശ്രൂഷകന്മാരും അതുപോലെ ഉപജീവിക്കണമെന്നാണ് ദൈവകൽപ്പന. അതായത് ദൈവജനങ്ങളുടെ ഭൗതിക നന്മയുടെ ദശാംശമാകുന്ന ഓഹരി കൊണ്ട് ഉപജീവിക്കണമെന്ന് തന്നെ. പുതിയ നിയമകാലത്ത് ദേവാലയം സഭയാണ്. വിശ്വാസികൾ തങ്ങളുടെ ദശാംശങ്ങൾ സഭയിലേക്ക് കൊണ്ടുവരികയും അവിടെ നിന്ന് സുവിശേഷ വേലക്കാർക്ക് പങ്കിട്ട് കൊടുക്കുകയും ചെയ്യണം. 1 തെസ്സലോനിക്കർ 5:12 നമുക്ക് വായിക്കാം. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. സ്നേഹത്തോടെ വിചാരിക്കണം എന്ന് പറഞ്ഞാൽ എപ്പോഴും സഭാശുഷ്യന്മാരെ സ്നേഹമായി ചിന്തിച്ചുകൊണ്ടിരിക്കുക മാത്രം ചെയ്യണമെന്നല്ല. സ്നേഹമായി ചിന്തിച്ചാൽ അത് പ്രവൃത്തിയിൽ വരും. പ്രവൃത്തിയിലും സത്യത്തിലും സ്നേഹിക്കണമെന്ന് വചനം പറയുന്നു. ഫിലിപ്പിയ സഭ പൗലോസിനെ പലപ്പോഴും വിചാരിച്ചിരുന്നതിനെക്കുറിച്ച് താൻ തന്നെ സാക്ഷിക്കുന്നു. ഫിലിപ്പിയർ 4:10-19 വാക്യങ്ങൾ വായിക്കാം. നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. ഫിലിപ്പിയരെ, സുവിശേഷ ഘോഷണത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ മക്കദോനിയിൽ നിന്ന് പുറപ്പെട്ടാറെ, നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങളും അറിയുന്നു. തെസ്സലോനിക്കയിലും എൻ്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ 1-2 വട്ടം അയച്ചതെന്നല്ലോ. നിങ്ങൾ അയച്ചെന്നത് ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യവുമായ യാഗമായി പ്രതിഗ്രഹിച്ച് ഞാൻ തൃപ്തനായിരിക്കുന്നു. എപ്പപ്രാദിത്തോസ് ഫിലിപ്പിയ സഭയുടെ അധ്യക്ഷനായിരുന്നു. ഫിലിപ്പി സഭ അവനെക്കുറിച്ച് വിചാരിച്ച് അവനെ പോറ്റിയിരുന്നതിനും പുറമെ പൊതു ശുശ്രൂഷകനായ പൗലോസിനെ സഹായിച്ചുകൊണ്ടുമിരുന്നു. മൂപ്പന്മാരെ സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് പറഞ്ഞാൽ വിശ്വാസികൾ തങ്ങളുടെ ഭാഗ്യ അനുഗ്രഹങ്ങളിൽ നിന്ന് അവർക്ക് കൊടുക്കണമെന്നർത്ഥം. ഇടയന്മാർ ആട്ടിൻ കൂട്ടത്തിന് ആത്മീയമായവ പ്രദാനം ചെയ്യുന്നു. ജനമാകട്ടെ അവരുടെ ഭൗതിക നന്മകളിൽ നിന്ന് അവർക്ക് നൽകണം. ഒന്ന് വരുന്ന 9:11 വാക്യത്തിൽ നമ്മൾ അത് വായിക്കണം. 9:11 ദൈവവചനത്തിൽ നിന്ന് പഠിപ്പിക്കുന്ന ഉപദേഷ്ടാവിനെ അഥവാ വചനത്തിൽ നിന്ന് തീറ്റുന്ന ഇടയനെ വിശ്വാസികൾ ഭൗതിക നന്മയിലും ഓരി കൊടുക്കണം എന്നർത്ഥം. ഗലാത്തി ലേഖനം 6:6 നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ പ്രത്യേക വചനത്തിനും ഉപദേശത്തിനും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടിമാനത്തിന് യോഗ്യരായി എണ്ണുക എന്ന് 1 തിമോത്തിയോസ് 5:17 വായിക്കുന്നു. 1 തിമോത്തിയോസ് 5:17 സഭാജനങ്ങൾ ശുശ്രൂഷകന്മാരെ ബഹുമാനിക്കണമെന്നുള്ളത് തിമോത്തിയോസ് അവരെ പഠിപ്പിക്കേണ്ടതിനായിട്ട് പൗലോസ് ഈ വചനം അവൻ എഴുതുന്നു. വിശ്വാസികൾ എല്ലായ്പ്പോഴും തങ്ങളുടെ ഇടയന്മാരെ ബഹുമാനിപ്പാൻ കടപ്പെട്ടവരാണ്. സഭാശുശ്രൂഷകന്മാർ ദൈവത്താൽ സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദാനമാകുന്നു. ദൈവത്തിൻ്റെ ദാനത്തെ ജനം ബഹുമാനിക്കേണ്ടത് ആവശ്യം. എന്നാൽ ബഹുമാനം അധ്യക്ഷന്മാരുടെ പ്രത്യേക സ്വത്തായി വരാൻ പാടില്ല. റോമാലയനം 12:10 വാക്യം, അന്യോന്യം ബഹുമാനിക്കുന്നതിൽ മുന്നിട്ടുകൊള്ളുവീൻ എന്ന വചനം ശുശ്രൂഷകന്മാർക്കും കൂടെ ഉള്ളതാകുന്നു. അവർ മാനം ആഗ്രഹിക്കാത്തവരായിരിക്കണം. 1 തെസ്സലോനിക്കർ 2:6 പൗലോസ് പറയുന്നത് കേൾക്കുക, ഞങ്ങൾ മനുഷ്യരോടും നിങ്ങളോടാകട്ടെ മറ്റുള്ളവരോടാകട്ടെ മാനം അന്വേഷിച്ചില്ല. ജനം ശുശ്രൂഷകന്മാരെ ബഹുമാനിക്കണം. ശുശ്രൂഷകന്മാർ മാനം ആഗ്രഹിക്കാത്തവരായിരിക്കണം. ഇവിടെ മാനം എന്നതിനെ സഭാ ശുശ്രൂഷകന്മാരെ ബഹുമാനിക്കുക എന്നുള്ള സാധാരണ അർത്ഥം മാത്രമല്ല ഉള്ളത്, പ്രത്യുത അവരുടെ വേലയ്ക്ക് തക്ക പ്രതിഫലം നൽകി അവരെ മാനിക്കുന്ന അർത്ഥം കൂടെ ഉണ്ട്. ചില ഭാഷാന്തരങ്ങളിൽ പ്രതിഫലം എന്നർത്ഥം വരുന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രസ്തുത വേദവാക്യത്തിൽ മാനം എന്ന് പറഞ്ഞിരിക്കുന്നത് വേലക്കാർ കൊടുക്കുന്ന പ്രതിഫലത്തെയും കുറിക്കുന്നതാണെന്ന് അതിനടുത്ത വാക്യം കൂടെ നോക്കിയാൽ ബോധ്യമാകും. 5:17 1 കൊരിന്ത്യർ 5:17-18 വാക്യങ്ങൾ, നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണുക. മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത് എന്ന് തിരുവെടുത്ത് പറയുന്നു. വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യൻ എന്നുമുണ്ടല്ലോ. കർത്താവിൻ്റെ ശുശ്രൂഷകന്മാർക്ക് സഭ നൽകിക്കൊണ്ടിരിക്കേണ്ട പ്രതിഫലത്തെക്കുറിച്ച് അത്രേ പൗലോസ് ഇവിടെ പറയുന്നത്. സഭകൾ അത് ശരിക്കും വണ്ണം ചെയ്യുവാനുള്ള പദ്ധതികൾ ക്രമീകരിക്കാൻ അക്കാര്യം പൊതു ശുശ്രൂഷകനായ തിമോത്തിയോസിനെ പൗലോസ് ഉത്ബോധിപ്പിക്കുകയാണ്. അത് സഭയുടെ ചുമതലയിൽപ്പെട്ട വിഷയവുമാകുന്നു. ശുശ്രൂഷകന്മാർ ജനങ്ങളോട് ഭൗമിക നന്മകളുടെ ഓഹരി വാങ്ങുവാൻ അവകാശമുള്ളവരാകിയാൽ അവർ അങ്ങനെ ചെയ്യണമെന്നും വചനം സാക്ഷിക്കുന്നുണ്ട്. പൗലോസ് കൊരിന്ത്യ സഭയോട് പറയുന്നു, 2 കൊരിന്ത്യർ 11:8 2 കൊരിന്ത്യർ 11:8 നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുവാൻ ഞാൻ മറ്റ് സഭകളെ കവർന്ന് അവരോട് ചെലവിന് വാങ്ങി. നിങ്ങൾ വാക്കി ശ്രദ്ധിക്കണം. ഇത് ഞാൻ വായിച്ചപ്പോൾ പൗലോസ് ഞാൻ പറയുന്ന അങ്ങ് ചിന്തിച്ചു പോയി. നിങ്ങളുടെ ഇടയിൽ പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുവാൻ ഞാൻ മറ്റ് സഭകളെ കവർന്ന് അവരോട് ചെലവിന് വാങ്ങി. പൗലോസ് സ്വന്തം ആവശ്യങ്ങൾ തൻ്റെ ശുശ്രൂഷയിൽപ്പെട്ട സഭകളെ അറിയിച്ച് അവരിൽ നിന്ന് വാങ്ങി എന്ന് വ്യക്തമായി കാണുന്നു. മനുഷ്യരിൽ ആരോടും തന്നെ സ്വന്തം ആവശ്യങ്ങൾ പറയാതിരിക്കുമെന്ന് ഒരുവൻ സ്വയം നിർണയിച്ചാൽ അത് അത്യുത്തമമാണ്. എന്നാൽ ശുശ്രൂഷകന്മാരെ കുറിച്ച് സഭ വിചാരമില്ലാതിരിക്കരുത്. സഭാജനങ്ങൾ ശുശ്രൂഷകന്മാർക്ക് ഭാഗ്യ നന്മകളുടെ ഓരി കൊടുക്കുവാനും ശുശ്രൂഷകന്മാർ അത് വാങ്ങുവാൻ കടമുള്ളവർ തന്നെ എന്നിരിക്കലും അവർ ദ്രവ്യാഗ്രഹമില്ലാത്തവരായിരിക്കണം. 1 തിമോത്തിയോസ് 3:4 ദൈവത്തിൻ്റെ ഹിതമാമണ്ണം മനഃപൂർവ്വമായും ദുരാഗ്രഹത്തോടെയല്ല ഉന്മേഷത്തോടെയും അധ്യക്ഷത ചെയ്യുവീൻ എന്ന് 1 പത്രോസ് 5:3 വായിക്കുന്നു. ശുശ്രൂഷകന്മാർ ദ്രവ്യാഗ്രഹമില്ലാത്തവരായിരിക്കുകയും ജനം തങ്ങളുടെ ഭാഗ്യ നന്മകളുടെ ഓഹരി കൊടുക്കുന്നതിൽ ശ്രദ്ധരായിരിക്കുകയും ചെയ്യുമ്പോൾ സഭയേറ്റവും അനുഗ്രഹിക്കപ്പെടും. പഴയ നിയമത്തിൽ ന്യായപ്രമാണത്ത് ദശാംശം വാങ്ങുവാനുള്ള അവകാശം ലേബർക്കാണ് ദൈവം നൽകിയത്. സംഖ്യാപുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപത്തൊന്നാമത്തെ വാക്യവും ഇരുപത്തിനാലാമത്തെ വാക്യവും ഇരുപത്തി ആറാമത്തെ വാക്യവും വായിക്കുക. സംഖ്യ പതിനെട്ടിൻ്റെ ഇരുപത്തൊന്ന്, ഇരുപത്തിനാല്, ഇരുപത്താറ് ഈ വാക്യങ്ങൾ ഞാനത് വായിക്കുന്നു. ലേവ്യർക്കോ ഞാൻ സമാഗമന കൂടാരം സംബന്ധിച്ച് അവർ ചെയ്യുന്ന വേലയ്ക്ക് ഇസ്രായേലിലുള്ള ദശാംശമെല്ലാം അവകാശമായി കൊടുത്തിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് ഉദർച്ചാർപ്പണമായി അർപ്പിക്കുന്ന ദശാംശം ഞാൻ ലേവ്യർക്ക് അവകാശമായി കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് ഇസ്രായേൽ മക്കളിടയിൽ അവകാശം അരുത് എന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ലേവ്യരോട് പറയേണ്ടതെന്നാൽ ഇസ്രായേൽ മക്കളുടെ പക്കൽ നിന്ന് ഞാൻ നിങ്ങളുടെ അവകാശമായി നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദശാംശം അവരോട് വാങ്ങുമ്പോൾ ദശാംശത്തിൻ്റെ പത്തിനൊന്ന് നിങ്ങളെ ഗോവയ്ക്ക് ഉദർച്ചാർപ്പണമായി അർപ്പിക്കണം. ദശാംശം വാങ്ങുന്ന ശുശ്രൂഷകന്മാരും അവരുടെ ദശാംശത്തിൻ്റെ ദശാംശം ദൈവാലയത്തിൽ കൊടുക്കണം എന്ന ഈ വാക്യങ്ങൾ വ്യക്തമായി വായിക്കുന്നു. ഇന്ന് പലരും വാങ്ങും, പലരും കൊടുക്കത്തില്ല. പക്ഷെ അങ്ങനെയല്ല, ദശാംശം വാങ്ങുന്ന ശുശ്രൂഷകന്മാരും അവരുടെ ദശാംശത്തിൻ്റെ, അവർക്ക് കിട്ടുന്ന അതേ പ്രതിഫലത്തിൻ്റെ പത്തിലൊന്ന് ആലയത്തിൽ കൊടുക്കണം. ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒരു തെറ്റിദ്ധാരണ നിലവിലുണ്ട്. ദശാംശം മുഴുവനും ലേവ്യന് കൊടുക്കണം എന്നതാണ് ഈ തെറ്റിദ്ധാരണ. ദശാംശം യഹോവയ്ക്കുള്ളതാണ് എന്നതിന് സംശയമില്ല. പക്ഷേ അത് മുഴുവൻ ലേവ്യന് കൊടുക്കണമെന്നോ ലേവ്യനല്ലാതെ മറ്റാർക്കും കൊടുക്കരുതെന്നോ ന്യായപ്രമാണത്തിൽ പറയുന്നില്ല. സംശയമുള്ളവർ ആവർത്തന പുസ്തകം ഇരുപത്തിയാറാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക. ആവർത്തനം ഡ്യൂട്രോണമി ചാപ്റ്റർ 26 വേഴ്സസ് 12-14. നിങ്ങൾ ശ്രദ്ധിക്കൂ, അത് ഞാൻ വായിക്കാം. ദശാംശം എടുക്കുന്ന കാലമായ മൂന്നാം സംവത്സരത്തിൽ നിന്റെ അനുഭവത്തിലൊക്കെയും ദശാംശമെടുത്ത് ലേവ്യനും പരദേശിയും അനാഥനും വിധവിയും നിന്റെ പട്ടണത്തിൽ വെച്ച് തൃപ്തിയാകുമെന്നും തിന്നുവാൻ കൊടുത്തു തീർന്ന ശേഷം നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നീ പറയേണ്ടതെന്നാൽ, നീ എന്നോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പന പ്രകാരമൊക്കെയും ഞാൻ വിശുദ്ധമായത് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ലേവ്യനും പരദേശിക്കും അനാഥനും വിധവയ്ക്കും കൊടുത്തിരിക്കുന്നു. ഞാൻ നിന്റെ കൽപ്പന ലംഘിക്കുകയോ മറന്നുകളയോ ചെയ്തിട്ടില്ല. എൻ്റെ ദുഃഖത്തിൽ ഞാൻ അതിൽ തിന്നിട്ടില്ല. അശുദ്ധനായിരുന്നപ്പോൾ ഞാൻ അതിൽ ഒന്നും നീക്കി വെച്ചിട്ടില്ല. മരിച്ചവൻ അതിൽ നിന്ന് ഒന്നും കൊടുത്തിട്ടുമില്ല. ഞാൻ എൻ്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് നീ എന്നോട് കൽപ്പിച്ചതുപോലെ ഒക്കെയും ചെയ്തിരിക്കുന്നു. പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം ഇതാണ്: പഴയ നിയമകാലത്ത് ദശാംശം എന്നത് അലംഘനീയമായ ചട്ടമായിരുന്നു. ദശാംശം ആലയത്തിൽ കൊണ്ടുവരികയായിരുന്നു ചെയ്യേണ്ടിരുന്നത്. എന്നാൽ ദൂരക്കൂടുതൽ മൂലമോ മറ്റ് അസൗകര്യങ്ങൾ മൂലമോ അതിന് സാധിക്കാതെ വന്നാലും ദശാംശം സ്വന്തം ആവശ്യത്തിനെടുക്കരുത്. അത് ലേവ്യർക്കും പരദേശിക്കും അനാഥർക്കും മറ്റുമായി നൽകണം. മത്തായി സുവിശേഷം 5:2 വാക്യത്തിൽ നമ്മുടെ കർത്താവ് പറയുന്നത് ഞാൻ വായിക്കാം: നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരായത്തിൽ കടക്കില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പരീശന്മാരും ശാസ്ത്രിമാരും കൃത്യമായി ദശാംശം കൊടുക്കണം, നിങ്ങൾ അതിൽ കവിഞ്ഞു വരണം എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. ഇവിടെ സ്വർഗരാജ്യം എന്നത് സ്വർഗമല്ല, സ്വർഗരാജ്യം എന്നത് ദൈവരാജ്യമാണ്. അക്ഷരാർത്ഥത്തിലുള്ള ദൈവരാജ്യം 1000 വാഴ്ചയാണ്, അത് വരാനിരിക്കുന്നേ ഉള്ളൂ. എന്നാൽ ആത്മീയ ദൈവരാജ്യം വന്നു കഴിഞ്ഞു. നമ്മൾ റോമാലേഖനത്തിൽ ഇപ്രകാരം വായിക്കുന്നു: ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷം അത്രേ. റോമാലേഖനം 14:17 വാക്യം: നീതി, സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം എന്നിവയാണ് ആത്മീയ ദൈവരാജ്യം. ദൈവസഭയാണ് ആത്മീയ ദൈവരാജ്യം അഥവാ സ്വർഗരാജ്യം. അതുകൊണ്ട് അത്രേ വെളിപ്പാട് പുസ്തകം 1:6 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ എന്ന് വായിക്കുന്നു. ദൈവസഭ ദൈവരാജ്യമാണ്. ദൈവസഭയിൽ കടക്കാൻ പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ, അവരുടെ നീതിയെ കവിയുന്നെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ എന്ന് കർത്താവ് പറയുന്നു. മത്തായി സുവിശേഷം 23:23 വാക്യത്തിൽ: കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം, നിങ്ങൾ തുളസി, ചതക്കുപ്പ, ജീരകം ഇവയിൽ പതാരം അഥവാ ദശാംശം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ കനമേറിയ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു. അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും ചെയ്യണം. ആകയാൽ ദൈവരാജ്യമാകുന്ന സഭയിൽ ദശാംശം ത്യജിക്കുവാൻ പാടില്ലാത്തതാകുന്നു. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും ദൈവരാജ്യത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, ദശാംശവും നൽകി ദൈവത്തെ മാനിക്കണം. യെരുശലേമിലെ വിശുദ്ധന്മാർ കിട്ടിയതെല്ലാം ദൂർത്തടിച്ച് പാപ്പരായത് നിമിത്തം സാമ്പത്തിക പ്രശ്നത്തിനായി അവരെ സഹായിക്കാൻ മറ്റ് സഭകളിൽ ഫണ്ട് ശേഖരിച്ചിരുന്നു. ഇതര സഭകളെയും വിശ്വാസികളെയും സഹായിക്കാൻ ഇക്കാലത്തും ഇതുപോലെ ഒരു ഫണ്ട് സഭയ്ക്ക് ആവശ്യമാണ്. അതെങ്ങനെ നടത്തണമെന്ന് 1 കൊരിന്ത്യർ 16 വിവരിക്കുന്നു. 2 കൊരിന്ത്യർ 8:1-6 വാക്യത്തിലും നമുക്ക് കാണുവാൻ തക്കൊന്നും കഴിയും. ഈ ഭാഗം ഞാനൊന്ന് ഓടിച്ച് വായിക്കട്ടെ. വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള 1 കൊരിന്ത്യർ 16 അതിൻ്റെ 1 വാക്യങ്ങൾ. വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിൻ്റെ കാര്യത്തിലോ ഞാൻ ഗലാത്യ സഭയോട് ആജ്ഞാപിച്ചതുപോലെ നിങ്ങളോ നിങ്ങളും ചെയ്യും. ഞാൻ വന്ന ശേഷം ശേഖരം ഉണ്ടാകാതിരിക്കേണ്ടതിന് ആഴ്ചവട്ടത്തിൻ്റെ 1 നാൾ തോറും നിങ്ങൾ ഓരോരുത്തർ തനിക്ക് കഴിവുള്ളത് ഛർദ്ദിച്ച് തൻ്റെ പക്കൽ വെച്ചുകൊള്ളണം. ഞാൻ എത്തിയ ശേഷം നിങ്ങളുടെ ധർമ്മം യെരുശലേമിലേക്ക് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സമ്മതമുള്ളവരെ ഞാൻ എഴുത്തോടുകൂടി അയക്കും. ഞാനും പോകുവാൻ തക്കണം. അത് യോഗ്യമായിരുന്നാൽ അവർക്ക് എന്നോടുകൂടി പോരാ. ഞാൻ മക്കദോനിയിൽ കൂടി കടന്ന ശേഷം നിങ്ങളുടെ അടുക്കൽ വരും. മക്കദോനിയിൽ കൂടി ആകുന്നു ഞാൻ വരുന്നത്. ഞാൻ പോകുന്നിടത്തേക്ക് നിങ്ങൾ എന്നെ യാത്ര അയപ്പാൻ തക്കണം. പക്ഷേ നിങ്ങളോടുകൂടെ പാർക്കും, ഹിമകാലം കൂടെ കഴിക്കുമായിരിക്കും. കർത്താവ് അനുവദിച്ചാൽ കുറേ കാലം നിങ്ങളോട് പാർപ്പാൻ ആശിക്കുന്നുണ്ട്. ഞാൻ ഈ പ്രാവശ്യം കടന്നു പോകും വഴിയിൽ അല്ല നിങ്ങളെ കാണാൻ ഇച്ഛിക്കുന്നത്. എഫെസൊസും ഞാൻ പെന്തക്കോസ് വരെ പാർക്കും. എനിക്ക് വലിയതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു. എതിരാളികളും പലരുണ്ട്. തിമോഥിയോസ് വന്നാൽ അവൻ നിങ്ങളുടെ ഇടയിൽ നിർഭയനായിരിക്കാൻ നോക്കുവിൻ. എന്നെപ്പോലെ തന്നെ അവൻ കർത്താവിൻ്റെ വേല ചെയ്യുന്നുവല്ലോ. ആരും അവനെ അലക്ഷ്യമാക്കരുത്. ഞാൻ സഹോദരന്മാരുമായി അവനെ കാത്തിരിക്കുന്നുണ്ട്. എൻ്റെ അടുക്കൽ വരുവാൻ അവനെ സമാധാനത്തോടെ യാത്ര ചെയ്യിപ്പിൻ. സഹോദരനായ അപ്പല്ലോസിൻ്റെ കാര്യമോ? അവൻ സഹോദരന്മാരോടുകൂടെ നിങ്ങളുടെ അടുക്കൽ വരണമെന്ന് ഞാൻ അവനോട് വളരെ അപേക്ഷിച്ചുവെങ്കിലും ഇപ്പോൾ വരുവാൻ അവനൊട്ടും മനസ്സായില്ല. അവസരം കിട്ടിയാൽ അവൻ വരും. ദൈവമക്കളെ, ഇനിയും 2 കൊരിന്ത്യർ 8:1-6 വാക്യങ്ങളുടെ നമുക്ക് വായിക്കാം. സഹോദരന്മാരെ, 2 കൊരിന്ത്യർ 8:1-6 സഹോദരന്മാരെ, മക്കദോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. വിശുദ്ധന്മാരുടെ സഹായത്തിനുള്ള ധർമ്മവും കൂട്ടായ്മയും സംബന്ധിച്ച് അവർ വളരെ താല്പര്യത്തോടെ ഞങ്ങളോട് അപേക്ഷിച്ചു. പ്രാപ്തി പോലെയും പ്രാപ്തിക്കും ഇതേയും സ്വമതയായി കൊടുത്തു എന്നതിന് ഞാൻ സാക്ഷി. അത് ഞങ്ങൾ വിചാരിച്ചിരുന്നത് പോലെ അല്ല. അവർ മുൻപേ തങ്ങളെ തന്നെ കർത്താവിനും പിന്നെ ദൈവേക്ഷത്തിന് ഒത്തവണ്ണം ഞങ്ങൾക്കും ഏൽപ്പിച്ചു. അങ്ങനെ തീത്തോസ് ആരംഭിച്ചതുപോലെ നിങ്ങളുടെ ഇടയിൽ ഈ ധർമ്മശേഖരം നിവർത്തിക്കണമെന്ന് ഞങ്ങൾ അവനോട് അപേക്ഷിച്ചു. എന്നാൽ വിശ്വാസം, വചനം, പരിജ്ഞാനം, പൂർണ്ണ ജാഗ്രത, ഞങ്ങളോടുള്ള സ്നേഹം, ഇങ്ങനെ എല്ലാറ്റിലും നിങ്ങൾ മുന്തിയിരിക്കുന്നത് പോലെ ഈ ധർമ്മശേഖരത്തിലും മുന്തി വരുവീൻ. ഞാൻ കൽപ്പനയായിട്ടല്ല, മറ്റുള്ളവരുടെ ജാഗ്രത കൊണ്ട് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ പരമാർത്ഥതയും ശോധന ചെയ്യേണ്ടതിന് അത്രേ പറയുന്നത്. സഭയിൽ ഒരു ഫണ്ട് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ശുശ്രൂഷകന്മാരെ മാത്രമല്ല സാധാരണക്കാരായ വിശ്വാസികളെയും അറിയിക്കുന്ന അവിശ്വാസികളെയും സഹായിക്കാൻ ഈ ഫണ്ട് ഉപകരിക്കും. ഇങ്ങനെ ശേഖരിക്കുന്ന ഫണ്ടിന് കൃത്യമായ കണക്കും മറ്റും ഉണ്ടായിരിക്കണം. ആകയാൽ മലാഖി പ്രവചനം 3:10 വീണ്ടും വായിക്കാം. എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങളുടെ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവേ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൻ്റെ കിളിവാതുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിക്കുവീൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. 2 കൊരിന്ത്യർ 9:7 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നതിനെ ദൈവം സ്നേഹിക്കുന്നു എന്ന് വായിക്കുന്നു. തിരുവചന പ്രകാരം നീ ദശാംശം കൊടുക്കാൻ നിശ്ചയിച്ചാൽ അത് സന്തോഷത്തോടെ കൊടുക്ക. ആരുടെയും നിർബന്ധത്താൽ ചെയ്യരുത്. സങ്കടത്തോടെയും നീ ദശാംശം കൊടുക്കരുത്. സങ്കടത്തോടെ കരഞ്ഞുണ്ടൊന്നും കൊടുക്കരുത്. സന്തോഷത്തോടെ ദശാംശം നൽകി ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുക. അബ്രഹാം തനിക്കുള്ള സകലത്തിൻ്റെയും 1/10 അഥവാ ദശാംശം നിർബന്ധമോ സമ്മർദ്ദമോ കൂടാതെ ദൈവത്തിൻ്റെ പുരോഹിതനായ മൽക്കീസദേക്കിൽ നൽകി. 430 ശേഷം അബ്രഹാമിൻ്റെ തലമുറയോട് ദൈവം അവരുടെ സമ്പത്തിൻ്റെ 1/10 അഥവാ ദശാംശം തനിക്കായി നൽകണമെന്ന് യഹോവയാം ദൈവം കൽപ്പിച്ചു. ഇന്ന് അനേകർ ദശാംശം നൽകണമെന്നുള്ള ദൈവത്തിൻ്റെ കൽപ്പനയെ ചോദ്യം ചെയ്യാറുണ്ട്. ദൈവം മനുഷ്യൻ നൽകുന്ന സമ്പത്തിൻ്റെ 1/10 ദൈവത്തിന് കൊടുക്കണമെന്ന് പറയുന്നത് ന്യായമാണോ എന്നും ദൈവത്തിന് മനുഷ്യൻ്റെ ധനത്തിൻ്റെ 1/10 എന്തിനാണെന്നുമുള്ള സംശയങ്ങൾ പലപ്പോഴും പലരും ഉന്നയിക്കുന്നത് തിരുവചനം പഠിക്കാൻ സമയമെടുക്കാത്തതുകൊണ്ടാണ്. ഹോശേയ പ്രവചനം 4:6 വായിക്കുക, പരിജ്ഞാനമില്ലായ്കയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനം ത്യജിക്കൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാതെ വണ്ണം ഞാൻ നിന്നെയും ത്യജിക്കും. നീ നിൻ്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം മറന്നു കളഞ്ഞുകൊണ്ട് ഞാനും നിന്റെ മക്കളെ മറക്കും. തങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരായ അബ്രഹാമും യാക്കോവും അവർ സേവിച്ച ദൈവത്തിന് നൽകിയിരുന്ന ദശാംശത്തിൻ്റെ മഹത്തായ മാതൃക പിന്തുടരുവാൻ അവരുടെ പിൻതലമുറകൾ കൂട്ടാക്കാതെ മുൻപോട്ട് പോയപ്പോൾ ദശാംശം നൽകണമെന്നുള്ള ഒരു നിർബന്ധമായ കൽപ്പനയാക്കി മാറ്റി. എന്തെന്നാൽ തങ്ങളുടെ സകല വരുമാനത്തിൻ്റെയും 1/10 ദൈവത്തിനായി മാറ്റിവെക്കുവാൻ മനുഷ്യൻ നിർബന്ധിതനാകുമ്പോൾ അപ്രകാരം ദൈവത്തിനായി കൊടുക്കുന്നത് ആ വരുമാനത്തിൻ്റെ ദാതാവ് ദൈവമായതുകൊണ്ടാണ് എന്നുള്ള ബോധം അവനിൽ സൃഷ്ടിക്കപ്പെടുവാനാണ്. അത് സകലത്തിൻ്റെയും ദാതാവായ ദൈവത്തിന് അവൻ്റെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം നൽകുവാൻ മുഖാന്തരമൊരുക്കുന്നു. മലാക്കി പ്രവചനം 3:10 വാക്യത്തിൽ എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും പണ്ടാരത്തിലേക്ക് കൊണ്ടുവരുവീൻ എന്ന് കാണുന്നു. പുതിയ നിയമത്തിൽ ആലയമെന്ന പരിപാടിയില്ല. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ പ്രാദേശികമായി കൂടി വരുന്നതാണ് പ്രാദേശിക സഭ. കൃത്യമായ ഒരു സ്ഥലത്ത് കൂടണമെന്നോ കൂടരുതെന്നോ ചട്ടമില്ല. കൂടി വരുവാൻ ഒരു കെട്ടിടം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷം അത്രേ എന്ന് റോമാലേഖനം 14:17 വാക്യത്തിൽ വായിക്കുന്നു. നീതി, സമാധാനം, പരിശുദ്ധാത്മാവുള്ള സന്തോഷമാണ് ആത്മീയ ദൈവരാജ്യം. ചുരുക്കി പറഞ്ഞാൽ ദൈവസഭയാണ് ദൈവത്തിൻ്റെ ആലയം. പഴയ നിമിത്തം ദശാംശം മുഴുവനും കൊടുക്കണമെന്നോ ലേവനല്ലാതെ മറ്റാർക്കും കൊടുക്കരുതെന്നോ പറഞ്ഞിട്ടില്ല. ആവർത്തനം 26:12-14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചല്ലോ. അത് അവിടെ വ്യക്തമാക്കുന്ന വിഷയമുണ്ട്. ഇവിടെ ലേവിനും പരദേശിയും അനാഥനും വിധവിയും ദശാംശത്തിൻ്റെ വീതം എടുക്കാമെന്ന് വ്യക്തമായി കാണുന്നു. ആകയാൽ പുതിയ നിയമകാലത്ത് വരുന്ന ദശാംശം ഭൂമിയുടെ അറ്റത്തോളം കർത്താവിൻ്റെ സാക്ഷിയായി പ്രവർത്തിക്കുന്ന വേലക്കാർക്ക് ആഹാരമുണ്ടാകുവാനായി നമ്മുടെ ദശാംശത്തിൻ്റെ അംശങ്ങൾ മുഖാന്തരമാകണം. ഒരു സഭയിൽ ലഭിക്കുന്ന ദശാംശം മുഴുവനും ആ സഭയിലെ പാസ്റ്റർക്കും സഭയിലെ മറ്റു കാര്യങ്ങൾക്കും മാത്രമായി ചെലവഴിക്കുന്ന രീതി അഭികാമ്യമല്ല. സാമ്പത്തികമുള്ള സഭകളും അവരുടെ പാസ്റ്റർമാരും പണം ധൂർത്തടിക്കുമ്പോൾ പുതിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർ സാമ്പത്തികമായി ഞെരുങ്ങുന്നു. ഒരിടത്തും സുവിശേഷവും മറ്റൊരിടത്ത് ദുർഭിക്ഷവുമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവസഭ ഒന്നാണെന്നും എല്ലാവരും ഏക കർത്താവിൻ്റെ വകയാണെന്നുമുള്ള സത്യം ദൈവജനം അറിയണം. ദൈവസഭയുടെ പ്രഥമമായ കർത്തവ്യം സുവിശേഷീകരണമാകയാൽ ദൈവജനത്തിൻ്റെ പണം സുവിശേഷം അറിയിക്കുന്നവരുടെ കയ്യിലും എത്തണം. ഇത് കൊടുക്കുവാനും ദൈവജനം അനുഗ്രഹം പ്രാപിക്കുവാനും ഉപദേശിക്കേണ്ടത് ദൈവദാസന്മാരുടെ ദൗത്യമാണ്. ദൈവജനം ദൈവത്തിന് കൊടുത്ത് അനുഗ്രഹം പ്രാപിക്കുവാനും അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ കെട്ടുമണിയിൽ പങ്കാളിയായി തീരുവാനും ഇടയാകണം. പഴയ നിയമകാലത്ത് ലേവർ ദശാംശം വാങ്ങി തിന്നുകൊണ്ട് ആലയത്തിൽ മാത്രം ശുശ്രൂഷ ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാൽ പുതിയ നിയമകാലത്ത് സുവിശേഷം അറിയിക്കുവാൻ ദൈവസഭയ്ക്ക് വിവിധ പദ്ധതികളുണ്ട്, മിഷൻ പ്രവർത്തനങ്ങളുണ്ട്. അവിടെയെല്ലാം സാമ്പത്തിക സഹായം നാം എത്തിക്കണം. പുതിയ പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കണം. അതിന് പണം അത്യാവശ്യമാണ്. ആകയാൽ എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് ദശാംശം മുഴുവൻ ആലയത്തിലേക്ക് അഥവാ ദൈവസഭയിലേക്ക് ജനം കൊണ്ടുവരട്ടെ. ദൈവം തരുന്ന സകലത്തിലും ദൈവത്തിന് ദശാംശം കൊടുക്കുമെന്ന് ഒരു തീരുമാനമെടുക്കുകയും പാലിക്കുകയും ചെയ്യുക. നിശ്ചയമായും ദൈവം നിങ്ങളെ സകലത്തിനും അനുഗ്രഹിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 8:39 വാക്യത്തിൽ യേശു ഇപ്രകാരം പറയുന്നു, നിങ്ങൾ അബ്രഹാമിൻ്റെ മക്കളെങ്കിൽ അബ്രഹാമിൻ്റെ പ്രവൃത്തികളെ ചെയ്യുക. നിങ്ങൾ അബ്രഹാമിൻ്റെ മക്കളെങ്കിൽ അബ്രഹാമിൻ്റെ പ്രവൃത്തികളെ ചെയ്യുക. അബ്രഹാം ദശാംശം കൊടുക്കുന്നതിൽ വിശ്വസ്തനായിരുന്നു. യാക്കോബ് തൻ്റെ ജീവിതകാലം മുഴുവനും ദശാംശം കൊടുത്തു. ചിലർ പറയും യാക്കോബ് കൊടുക്കുമെന്ന് പറഞ്ഞതേ ഉള്ളൂ, കൊടുത്തതായിട്ട് തെളിവൊന്നുമില്ലെന്ന്. യാക്കോബ് കൊടുത്തില്ലായിരുന്നെങ്കിൽ തിരുവചനം അത് എടുത്തു കാണിച്ചന്. അബ്രഹാം കാണിച്ച മാതൃക തൻ്റെ മക്കൾ ഇസഹാക്കും യാക്കോബും ഒക്കെ അനുസരിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാണ്. ഓരോരുത്തരും ദശാംശം കൊടുത്തു എന്നൊക്കെ എഴുതാൻ പോയാൽ ബൈബിൾ കയ്യിൽ ഒതുങ്ങാത്ത ഒരു പുസ്തകമായി പോയേനെ. അബ്രഹാം അതേ അബ്രഹാമിൻ്റെ കാലത്ത് അബ്രഹാം ദൈവത്തോട് നന്ദി സൂചകമായി ദശാംശം കൊടുത്ത് ദൈവത്തെ ബഹുമാനിച്ചു. തൻ്റെ മക്കൾ ഇസഹാക്ക് അത് ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് യാക്കോബിന് ആ കാര്യം വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ് താനും അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ തക്കണം ഇടയായിത്തരുന്നത്. ദൈവത്തിന് കൊടുക്കുന്നത് ദൈവിക നിശ്ചയമാകുന്നു, വ്യവസ്ഥയാകുന്നു. ദൈവം മോശ വഴി ഇസ്രായേൽ മക്കൾക്ക് നിയമം കൊടുക്കുന്നതിനും 430 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം അബ്രഹാമിന് അവന് ഈ വെളിപ്പാട് കൊടുത്തു. അബ്രഹാം ദൈവത്തിന് ദശാംശം കൊടുക്കുകയും ചെയ്തു. ദശാംശം കൊടുക്കുന്ന നിയമം മോശ വഴി കൊടുത്തല്ല, മോശ നേരത്തെ ഉള്ളത് വിസ്തരിച്ച് പറയുകയായിരുന്നു. ലേവ്യാ പുസ്തകം 27:30-33 വരെ വായിക്കുക. നിലത്തിലെ വിത്തിലും വൃക്ഷത്തിൻ്റെ ഫലത്തിലും ദേശത്തിലെ ദശാംശം ഒക്കെയും യഹോവയ്ക്കുള്ളതാകുന്നു, അത് യഹോവയ്ക്ക് വിശുദ്ധം. ആരെങ്കിലും തന്നെ ദശാംശത്തിൽ ഏതാനും വീണെടുക്കുന്നുവെങ്കിൽ അതിനോട് അഞ്ചിലൊന്ന് കൂടെ ചേർത്ത് കൊടുക്കണം. മാടാകട്ടെ ആടാകട്ടെ കോലിൻ കീഴിൽ കടന്നു പോകുന്ന എല്ലാറ്റിനും 10 യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം. അത് നല്ലതോ തീയതോ എന്ന് ശോധന ചെയ്യരുത്, വെച്ചു മാറുകയുമരുത്. വെച്ചു മാറുന്നുവെങ്കിൽ അതും വെച്ചു മാറിയതും വിശുദ്ധമായിരിക്കണം. അവയെ വീണ്ടെടുത്തുകൂടാ. ദശാംശം നീ പിടിച്ചു വച്ചാൽ അഞ്ചിലൊന്ന് ചേർത്ത് കൊടുത്തുകൊള്ളണമെന്ന് ആണ് ദൈവത്തിൻ്റെ ആജ്ഞ. എല്ലാ വരുമാനത്തിനും ദശാംശം കൊടുക്കണം. ചില ലോക്കൽ സഭയെ ഗണ്യമാക്കാതെ അവരവർക്ക് താല്പര്യമുള്ളവർക്ക് അയച്ചു കൊടുക്കാറുണ്ട്. അവരവരുടെ ശുശ്രൂഷന്മാരെ അവഗണിക്കുന്നുണ്ട്. അത് ശരിയല്ല. ദശാംശത്തിൻ്റെ കാര്യത്തിൽ ദൈവത്തെ തോൽപ്പിക്കുന്നുവെന്ന് മലാക്കി പ്രവചനത്തിൽ കാണുന്നു. മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ? എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. മലാക്കി 3:8. വിശ്വാസിലും ദൈവദാസന്മാരും മറ്റൊന്നിലും ദൈവത്തെ തോൽപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിലും ദശാംശകാര്യത്തിൽ നിശ്ചയമായും തോൽപ്പിക്കുന്നു. ഇത് ശാപഗ്രസ്തമാണെന്ന് മലാക്കി 3:9 വായിക്കുന്നു. ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് ഉദർച്ചാർപ്പണമായി അർപ്പിക്കുന്ന ദശാംശം ഞാൻ ലേവ്യർക്ക് അവകാശമായി കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് ഇസ്രായേൽ മക്കളിടയിൽ അവകാശമരുതേ എന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിരിക്കുന്നു. സംഖ്യ 18:24. ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാകിയാൽ അതനുസരിക്കാൻ ജനം നിർബന്ധിക്കപ്പെടുന്നു. ലേവ്യാപുസ്തകം 27:32 പ്രകാരം ദശാംശം കൊടുക്കുന്ന ആളിന് ഇതേപ്പറ്റി ശബ്ദമുയർത്താൻ യാതൊരു ന്യായവുമില്ല. ലേവ്യർ ദശാംശം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം സംഖ്യ 18:26 ഓർപ്പിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ പക്കൽ നിന്ന് ഞാൻ നിങ്ങളുടെ അവകാശമായി നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദശാംശം അവരോട് വാങ്ങുമ്പോൾ ദശാംശത്തിൻ്റെ 10 നിങ്ങൾ യഹോവയ്ക്ക് ഉദർച്ചാർപ്പണമായി അർപ്പിക്കണം. ദശാംശം വാങ്ങുന്നവരും സഭയുടെ വരുമാനം മുഴുവനും എടുക്കുന്ന ഭാഷന്മാരും ഒരു പക്ഷേ ഇതത്ര കാര്യമായി കണ്ടിരിക്കില്ല. ഇതിനെ ഗൗരവമായി കാണുന്നവരാരും ഇല്ലാതില്ല. ദശാംശത്തിൻ്റെ ദശാംശം പ്രധാന പുരോഹിതനായ അഹരോന് വേണ്ടിയാണ്. സംഖ്യാപുസ്തകം 18:29 വായിക്കുക. ഇങ്ങനെ ഇസ്രായേൽ മക്കളോട് നിങ്ങൾ വാങ്ങുന്ന സകല ദശാംശത്തിൽ നിന്നും യഹോവയ്ക്ക് ഉദർച്ചാർപ്പണം അർപ്പിക്കണം. യഹോവയ്ക്കുള്ള ആ ഉദർച്ചാർപ്പണം നിങ്ങൾ പുരോഹിതനായ അഹരോന് കൊടുക്കണം എന്ന് വായിക്കുന്നു. ആവർത്തന പുസ്തകം 14:22-25 വാക്യങ്ങൾ വായിക്കുക. ആണ്ടുതോറും നിലത്ത് വിതച്ചുണ്ടാകുന്ന എല്ലാ വിളവിലും ദശാംശം എടുത്തു വയ്ക്കണം. നിന്റെ ദൈവമായ യഹോവയെ എല്ലായ്പ്പോഴും ഭയപ്പെടുവാൻ നീ പഠിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തൻ്റെ നാമം സ്ഥാപിപ്പാൻ തെരഞ്ഞെടുത്ത സ്ഥലത്ത് നീ നിന്റെ ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും എണ്ണയുടെയും ദശാംശവും നിന്റെ ആടുകളുടെയും കടഞ്ഞൂലുകളുടെയും അവൻ്റെ സന്നിധിയിൽ വെച്ച് തിന്നണം. നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിച്ചിരിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ തൻ്റെ നാമം സ്ഥാപിപ്പാൻ തെരഞ്ഞെടുക്കുന്ന സ്ഥലം വളരെ അകലെയും അതുകൊണ്ട് അത് കൊണ്ടുപോകുവാൻ കഴിയാതെ വണ്ണം വഴി അതിദൂരവുമായിരുന്നാൽ അത് വിറ്റ് പണമാക്കി പണം കയ്യിലെടുത്ത് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. ദൈവം പല സ്ഥലങ്ങളും തിരഞ്ഞെടുത്ത് പ്രത്യേക സമർപ്പണമുള്ള ദൈവദാസന്മാരയച്ച് സുവിശേഷീകരണം നടത്തുന്നു. നിങ്ങൾക്ക് ഈ നഗരങ്ങളിലോ ഗ്രാമങ്ങളിലോ നേരിട്ട് പോയി പ്രവർത്തിപ്പാൻ കഴിയില്ല. ഇവരെ സാമ്പത്തിക സഹായം അയച്ചു കൊടുത്ത് വേലകളിൽ പങ്കാളികളായിത്തീരണം. ആവർത്തന പുസ്തകം 12:6-7 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ തൻ്റെ നാമം സ്ഥാപിക്കേണ്ടതിന് നിങ്ങളുടെ സകല ഗോത്രങ്ങളും വെച്ച് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾ തിരുനിവാസ സന്ദർശനത്തിനായി ചെല്ലണം. അവിടെ തന്നെ നിങ്ങളുടെ ദശാംശങ്ങൾ നിങ്ങളുടെ കയ്യിലെ ഉദർച്ചാർപ്പണങ്ങൾ സ്വമേധാദാനങ്ങൾ കൊണ്ടുചെല്ലണം. അവിടെ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധി വെച്ച് നിങ്ങൾ ഭക്ഷിക്കുകയും നിങ്ങളുടെ സകല പ്രവൃത്തിയിലും നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിച്ചതിനെക്കുറിച്ച് നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളും സന്തോഷിക്കുകയും വേണം. ആവർത്തന പുസ്തകം 14:28-29 വാക്യങ്ങൾ. 3 കൂടുമ്പോൾ 3 സമ്മത്സരത്തിൽ നിനക്കുള്ള വിളവിൻ്റെ ദശാംശം ഒക്കെയും വേർതിരിച്ച് നിന്റെ പട്ടണങ്ങളിൽ സംഗ്രഹിക്കണം. നീ ചെയ്യുന്ന സകല പ്രവൃത്തിയിലും നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് നിന്നോടുകൂടി ഓഹരിയും അവകാശവും ഇല്ലാതെ ലേവ്യനും നിന്റെ പട്ടണത്തിലുള്ള പരദേശിയും അനാഥനും വിധവയും വന്ന് തൃപ്തരാകണം എന്ന് കാണുന്നു. ചുരുക്കി പറഞ്ഞാൽ ദൈവജനം അവരവർ കൂടി വരുന്ന സഭയിൽ തങ്ങളുടെ ദശാംശം കൊണ്ടുവരികയും സഭയിലെ ശുശ്രൂഷന്മാർക്ക് അവയിൽ നിന്ന് അവരുടെ ആവശ്യത്തിന് ഒരു ഭാഗം കൊടുത്ത് അവരെ മാനിക്കുകയും അവർക്ക് പ്രതിഫലം കൊടുക്കുകയും കൂടാതെ അതിഥിയായി കടന്നു വരുന്ന പാഷന്മാർക്ക് അനാഥാലയങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് വിധവമാർക്ക് മിഷൻ പ്രവർത്തനങ്ങൾക്ക് സഭാഹോൾ പണികൾക്ക് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വാർഷിക കൺവെൻഷനുകൾക്ക് എല്ലാം സഹായിപ്പാൻ ദൈവം അതുമൂലം ഇടയാക്കും. അങ്ങനെ ദൈവജനം അനുഗ്രഹിക്കപ്പെടുകയും സഭ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. ദശാംശത്തെക്കുറിച്ച് യോശുവയുടെ കാലത്ത് ഇസ്രായേൽ ജനങ്ങളെ വായിച്ച് കേൾപ്പിച്ചു. എല്ലാ സമയത്തും ദശാംശത്തെക്കുറിച്ച് പറയുകയും ദശാംശം കൊടുത്തതായി പറയുകയും ചെയ്യുന്നു. രണ്ട് ദിനവൃത്താന്തം 31:4-8 വാക്യങ്ങളിൽ ഹിസ്കിയ രാജാവ് ജനങ്ങളെ വിളിച്ച് ദശാംശം കൊടുക്കാൻ കൽപ്പിക്കുന്നു. ഹിസ്കിയ രാജാവ് ദൈവത്തെ ആരാധിച്ചതും ആലയത്തെ ശുദ്ധീകരിച്ചതും അശുരാജാവിൻ്റെ കയ്യിൽ നിന്നും തന്നെയും ഇസ്രായേൽ ജനത്തെയും രക്ഷിച്ചതുമെല്ലാം രണ്ട് ദിനവൃത്താന്തം 29:1-32 വരെയുള്ള അധ്യായങ്ങളിൽ വായിക്കുന്നു. തൻ്റെ പിതാവായ ആഹാസ് ജാതികളുടെ ഇടയിൽ നിന്ന് അന്യദേവന്മാരെ കൊണ്ടുവന്ന് സേവിക്കുകയും ജീവനുള്ള ദൈവത്തെ ഉപേക്ഷിച്ച് അതിദ്രോഹം ചെയ്യുകയും ചെയ്തതിനാൽ ഇസ്രായേൽ രാജാക്കന്മാരുടെ കല്ലറകളിൽ അവനെ അടക്കം ചെയ്തില്ല. എന്നാൽ മകൻ ഹിസ്കിയാവാകട്ടെ സകലത്തു നിന്നും ഓഹരി ദൈവത്തിന് കൊടുത്തു. അക്കാലത്ത് ജനത്തെ പ്രോത്സാഹിപ്പിച്ചു. തനിക്ക് മരണകാരണമായ ദീനം പിടിച്ചപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ച് വിടുതൽ പ്രാപിച്ചു. തൻ്റെ ആയുസ് 15 കൂടി നീട്ടിക്കൊടുത്തു. സമൂഹത്തിന് പ്രയോജനമുള്ളവർക്ക് ആയുസ് നീട്ടിക്കൊടുക്കണം. ആർക്കും ഒരു ഗുണവും ഇല്ലാത്തവൻ അതേ എന്തിന് ജീവിക്കുന്നു എന്ന് ഒരാൾ ചോദിക്കുകയുണ്ടായി. ഹിസ്കിയ രാജാവ് ഇടയ്ക്ക് ഒന്ന് അഹങ്കരിച്ചു, പക്ഷേ അനുദപിച്ചു. താൻ മരിച്ചപ്പോൾ ദാവീദിൻ്റെ മക്കളുടെ കല്ലറകളുടെ കയറ്റത്തിൽ അടക്കം ചെയ്തു. അവൻ്റെ മരണസമയത്ത് എല്ലാ യഹൂദിയും യെരുശലേ നിവാസികളും അവനെ ബഹുമാനിച്ചു. രണ്ട് ദിനവൃത്താന്തം 29:30-31 ഈ അധ്യായങ്ങളിൽ ദൈവത്തിന് ദശാംശം കൊടുക്കാനും പുരോഹിതന്മാർക്കും ഏവർക്കും ഓഹരി കൊടുക്കാനും ജനങ്ങളെ ആകുവാനും ചെയ്തു. ആകയാൽ 32 ദൈവം രാജാവിനെയും ജനങ്ങളെയും ശത്രുവിൻ്റെ കയ്യിൽ നിന്നും വിടുവിച്ചു. ദൈവത്തിനൊന്നും കൊടുക്കാതെ ശത്രു വിട്ടുപോകാൻ പ്രാർത്ഥിച്ചാൽ ദൈവം ആ പ്രാർത്ഥന കേൾക്കുമോ? ദൈവത്തിന് ഒന്നും കൊടുക്കാതെ ദൈവാനുഗ്രഹം മാത്രം ആഗ്രഹിക്കുന്നവർക്ക് ഒന്നും കിട്ടുകയില്ല. ആദ്യം ദൈവത്തിന് കൊടുക്കണം. നെഹെമ്യാവിൻ്റെ കീഴിലും ജനം ദൈവത്തിന് ദശാംശം കൊടുത്തതായി കാണുന്നു. നെഹെമ്യാവിൻ്റെ പുസ്തകം 13:10-12 വായിക്കാം. ലേവ്യർക്ക് ഉപജീവനം കൊടുക്കായാൽ വേല ചെയ്യുന്ന ലേവ്യരും സംഗീതക്കാരും ഓരോരുത്തൻ താന്താൻ്റെ നിലത്തിലേക്ക് പൊയ്ക്കളഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞ് പ്രമാണികളെ ശാസിച്ചു. ഈ വാക്യം ശ്രദ്ധിക്കണം. ലേവ്യർക്ക് ഉപജീവനം കൊടുക്കായാൽ വേല ചെയ്യുന്ന ലേവ്യരും സംഗീതക്കാരും ഓരോരുത്തൻ താന്താൻ്റെ നിലത്തിലേക്ക് പൊയ്ക്കളഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞ് പ്രമാണികളെ ശാസിച്ചു. ദൈവാലയത്തെ ഉപേക്ഷിച്ച് കളഞ്ഞത് എന്ത് എന്ന് ചോദിച്ച് അവരെ കൂട്ടിവരുത്തി, അവരുടെ സ്ഥാനത്ത് നിർത്തി. പിന്നെ എല്ലാ യഹൂദന്മാരും ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ ദശാംശം ഭണ്ഡാരഗ്രഹങ്ങളിലേക്ക് കൊണ്ടുവന്നു. ദശാംശത്തെക്കുറിച്ചും ദൈവത്തിന് കൊടുക്കുന്നതിനെ പറ്റിയും പഠിക്കുമ്പോൾ അനേക ആത്മീയ മർമ്മങ്ങൾ വെളിപ്പെടുത്തുന്നു. ദൈവജനം ഈ ആത്മീയ സത്യങ്ങളെ ഗൗരവത്തിലെടുക്കണം. ദൈവവേല ചെയ്യുന്നവരെ സഹായിക്കേണ്ടത് വിശ്വാസികളാണ്. നിവൃത്തിയില്ലാതെയാണ് അനേക സുവിശേഷകന്മാർ മറ്റ് പണികളിലേക്ക് പോകുന്നത്. എന്തെങ്കിലും ദൈവവേലയ്ക്ക് കൊടുക്കുന്നവരും എന്തോ ഔദാര്യം ചെയ്യുന്ന മറ്റിലാണ് കൊടുക്കുന്നത്. ഇത് ദൈവകൽപ്പനയും ജനത്തിൻ്റെ അനുഗ്രഹത്തിനും വിടുതലിനും നിദാനവും ആകയാൽ ആണ് ഈ പ്രസംഗം ചെയ്യുവാൻ എന്നെ പ്രേരിപ്പിച്ചത്. നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർ മാന്യമായി ജീവിക്കണം. ദൈവദാസന്മാർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളിൽ അസൂയപ്പെടരുത്. പല സഭകളും അവരുടെ സ്വന്തം സഭയിലും അതിൻ്റെ ഭരണകൂടത്തിലും ഒതുങ്ങി നിൽക്കുന്നു. സുവിശേഷീകരണ പ്രക്രിയയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും ദർശനവും ഇല്ലാത്തവരാണ് ഇതിൽ ഭൂരിപക്ഷം. സുവിശേഷ ദർശനവും സുവിശേഷ പ്രവർത്തകർക്കുള്ള കൈത്താങ്ങലുകളും ചെയ്താൽ മാത്രമേ വ്യക്തിപരമായും സഭാപരമായും ദൈവം ആകാശത്തിൻ്റെ കെളിവാതിലുകളെ തുറന്ന് അനുഗ്രഹിക്കുള്ളൂ. ഈ ആത്മീയ സത്യം അറിയാതെ അത് വിശ്വാസത്തെ മറച്ചു പിടിക്കുകയും ആരെങ്കിലും സുവിശേഷ വിലയ്ക്ക് സഹായിക്കാൻ ആത്മപ്രേരിതരായാൽ അവരെ തടയുകയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്ന ആത്മീയ നേതൃത്വവും സഭകളുമുണ്ട്. ഇവർ മരിച്ച അവസ്ഥയിലാണ്. സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം എന്ന് പൗലോസ് പറയുന്നു. റോമാലേഖനം 10:13-15 വായിക്കാം. കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്നുണ്ടല്ലോ. എന്നാൽ അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നമ്മൾ സുവിശേഷ വേളയ്ക്ക് വിളിയുള്ളവരെ പ്രാർത്ഥിച്ചയക്കണം, അവരെ സഹായിക്കണം. എൻ്റെ സഭയുടെ ബോർഡ് വെച്ചാലേ സഹായിക്കൂ എന്ന് നിർബന്ധം വയ്ക്കരുത്. സുവിശേഷകരെല്ലാം കർത്താവിൻ്റെ വേലക്കാരാണ്. സുവിശേഷ പോർക്കളത്തിൽ കഠിനാധ്വാനം ചെയ്യുന്ന വിശ്വസ്തന്മാരായ സുവിശേഷന്മാരെ പ്രാർത്ഥന കൊണ്ടും ധനം കൊണ്ടും സഹായിക്കണം. പുതിയ നിയമത്തിലെ യേശു ക്രിസ്തു പഴയ നിയമത്തിലെ ദശാംശവും വഴിപാടുകളും കൊടുക്കുന്നത് തുടരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദശാംശത്തെ ഒരിക്കലും കർത്താവ് തള്ളിപ്പറയുന്നില്ല. ചിലർ സുവിശേഷ വിലയ്ക്ക് കൊടുക്കുന്നത് പ്രസിദ്ധരായവർക്കാണ്. വിശപ്പടക്കുവാൻ നിവൃത്തിയില്ലാത്ത ഒരു സുവിശേഷന് കൊടുക്കുകയില്ല. പ്രസിദ്ധർക്ക് കൊടുത്താൽ നാലുപേരറിയും, അങ്ങനെ പേരെടുക്കണം. അങ്ങനെയല്ല, അർഹതയുള്ള സുവിശേഷ പ്രവർത്തനങ്ങളെയാണ് നാം സഹായിക്കേണ്ടത്. അതിനുള്ള മാർഗമെന്ത്? എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ണാരത്തിലേക്ക് കൊണ്ടുവരുവീൻ എന്ന് ദൈവം പറഞ്ഞ കൽപ്പന നമുക്ക് അനുസരിക്കാം. മലാക്കി പ്രവചനം 3:8-10. സുവിശേഷ പ്രവർത്തനങ്ങളെ വിശാലമായി കാണാൻ എല്ലാവരുടെയും കണ്ണുകൾ തുറക്കട്ടെ. 1 Corinthians 16:2 വായിക്കാം. ഞാൻ വന്ന ശേഷം മാത്രം ശേഖരം ഉണ്ടാകാതിരിക്കേണ്ടതിന് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ തോറും നിങ്ങൾ ഓരോരുത്തർ തനിക്ക് കഴിവുള്ളവ തൻ്റെ പക്കൽ വെച്ചുകൊള്ളണം. പാവപ്പെട്ടവരെ സഹായിക്കാൻ ഇതൊരു ചാരിറ്റബിൾ ഫണ്ടാണ്. കൊരിന്ത് സഭയോടും ഗലാത്യ സഭയോടും ഫണ്ട് ശേഖരിക്കാൻ പൗലോസ് കത്ത് മൂലം നിർദ്ദേശിക്കുന്നു. Galatians 6:6-7 വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. സഹോദര, നിന്നോടുള്ള ദൈവത്തിൻ്റെ ദൂതായത് നമ്മുടെ ഇടയിൽ വചനഘോഷണം ചെയ്യുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമ്മെ അനുഗ്രഹിക്കുന്ന ശുശ്രൂഷന്മാർക്ക് ദൈവം നൽകുന്ന, ദൈവം നമുക്ക് തരുന്ന നന്മകളിൽ നിന്ന് മാത്രമാണ് കൊടുക്കാൻ പറയുന്നത്. കൂടാതെ Romans 15:26-27 ഈ വാക്യങ്ങൾ വായിക്കുക. യെരുശലേമിലെ വിശുദ്ധന്മാരിൽ ദരിദ്രരായവർക്ക് ഏതാനും ധർമ്മോപഹാരം ചെയ്യുവാൻ മക്കദോനിയിലും അഖായയിലും ഉള്ളവർക്ക് ഇഷ്ടം തോന്നി. അവർക്ക് ഇഷ്ടം തോന്നി എന്ന് മാത്രമല്ല, അതവർക്ക് കടവുമാകുന്നു. ജാതികൾ അവരുടെ ആത്മീയ നന്മകളിൽ കൂട്ടാളികളായെങ്കിൽ ഐക്യ നന്മകളിൽ അവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ കടപ്പെട്ടിരിക്കുന്നുവല്ലോ. നമ്മൾ ദരിദ്രരായവർക്കും സഹായം എത്തിക്കണമെന്ന് ഈ വചനം ഉത്ബോധിപ്പിക്കുന്നു. Philippians 4:13-18 വാക്യം. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. എങ്കിലും എൻ്റെ കഷ്ടതയിൽ നിങ്ങൾ കൂട്ടായ്മ കാണിച്ച് നന്നായി. ഫിലിപ്പിയരേ, സുവിശേഷ ഘോഷണത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ മക്കദോണിയിൽ നിന്ന് പുറപ്പെട്ടാറ് നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചെലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങളും അറിയുന്നു. തെസലോനിക്കയിലും എൻ്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ 1-2 വട്ടം വായിച്ചു തന്നല്ലോ. ഞാൻ ദാനം ആഗ്രഹിക്കുന്നു എന്നല്ല, നിങ്ങളുടെ കണക്കിലേറെ ഏറുന്ന ഫലമത്രേ ആഗ്രഹിക്കുന്നത്. ഈ വാക്യങ്ങളിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് സുവിശേഷ പ്രവർത്തനങ്ങളെയും ദരിദ്രരെയും മറ്റും സഹായിക്കണമെന്നുള്ളതാണ്. അതിന് നമ്മുടെ ദശാംശ സഭയിലേക്ക് കൊണ്ടുവരണം. സഭ ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുമ്പോൾ ആവശ്യക്കാരെ അറിഞ്ഞ് നൽകുക എന്നാണ് ദൈവഗീതം. അതിൽ കൂടി ദൈവനാമം മഹത്വപ്പെടുകയും നിങ്ങൾക്ക് 100 മടങ്ങ് അനുഗ്രഹം ലഭിക്കുകയും ചെയ്യും. ഒരു സംഭവകഥ ഞാൻ നിങ്ങളെ ഇവിടെ പറയാൻ തക്കണം ആഗ്രഹിക്കുന്നു. വീണ്ടും നമ്മൾ ചിന്തിക്കുന്നുണ്ട്, ദൈവത്തിനും ദൈവവേലയ്ക്ക് വേണ്ടി ലഭിക്കുന്നതിനും ഓഹരി കൊടുത്തതിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ പറയാം. ഒരു ബാലനായിരുന്ന വില്യം ദാരിദ്ര്യത്താൽ വീട്ടിൽ നിന്നും ഒരു ജോലി തേടി അടഞ്ഞു നടന്നു. ഇതൊരു സംഭവമാണ്. യാത്രാമധ്യേ ഒരു കൊച്ചു ബോട്ടിൻ്റെ ഉടമസ്ഥനായ വൃദ്ധനായ ഒരു ക്യാപ്റ്റനെ പരിചയപ്പെട്ടു. വില്യമിൻ്റെ വിഷമതകൾ കേട്ടറിഞ്ഞ ഒരു ദൈവവിശ്വാസിയായ ക്യാപ്റ്റൻ ന്യൂയോർക്കിൽ സൂപ്പ് ഉണ്ടാക്കി വിൽക്കുന്ന ഒരാളെ പറ്റി പറഞ്ഞു. വില്യമിനാകട്ടെ അമ്മയോടൊപ്പം വീട്ടിൽ സൂപ്പ് ഉണ്ടാക്കി കുടിച്ചിട്ടുള്ളതിനാൽ അത് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. ക്യാപ്റ്റനും വില്യമും ദൈവസന്നിധിയിൽ മുട്ടുമുടക്കി പ്രാർത്ഥിച്ചു. ന്യൂയോർക്കിലെ സ്നേഹിതൻ സൂപ്പ് ഉണ്ടാക്കുന്ന ഒരാളെ ജോലിക്കെടുക്കാൻ ആഗ്രഹിക്കുന്നതിനാൽ നീ അങ്ങോട്ട് പോക എന്ന് ക്യാപ്റ്റൻ പ്രാർത്ഥനയ്ക്ക് ശേഷം വില്യമിനോട് പറഞ്ഞു. പക്ഷേ ഒരു കാര്യം ഓർമ്മപ്പെടുത്തി, നീ എന്ത് സമ്പാദിച്ചാലും അതിൻ്റെ ദശാംശം നീ ദൈവത്തിന് കൊടുക്കും, ദൈവത്തിന് കൊടുക്കണം. ഈ യുവാവ്, അന്ന് ഇത് പറയുമ്പോൾ അവൻ യുവാവല്ലായിരുന്നു, ഈ യുവാവ് ന്യൂയോർക്കിൽ സിറ്റിയിലെത്തി. അവന് ജോലി കിട്ടി. അവൻ മാതാപിതാക്കളിൽ നിന്നും അകന്ന് വളരെ ദൂരെ ഒറ്റയ്ക്കായപ്പോൾ അവൻ്റെ അമ്മ വീട്ടിൽ നിന്ന് പോരുമ്പോൾ പറഞ്ഞ വാക്കുകൾ ഓർത്തു. അതുപോലെ ക്യാപ്റ്റൻ പറഞ്ഞത് ഓർത്തു. മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. ദൈവമായും ദൈവസഭയുമായും ദശാംശം കൊടുക്കുന്ന കാര്യത്തിലും കാരുണ്യ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിനും ഏറ്റവും പ്രാധാന്യം നൽകുക. മുൻപേ ദൈവത്തിൻ്റെ രാജ്യത്തിനും നീതിക്കും വേണ്ടി നിലനിൽക്കുക, കൊടുക്കുക. അങ്ങനെ വില്യം ജോലി ചെയ്തുണ്ടാക്കിയ ആദ്യത്തെ ഡോളർ മനസ്സിൽ ചോദ്യം ചെയ്യാതെ സംശയിക്കാതെ ദൈവത്തിന് കൊടുത്തു. ബൈബിളിൽ എല്ലാ വരുമാനത്തിൻ്റെയും 1/10 ദൈവത്തിന് കൊടുക്കണമെന്ന ദൈവകൽപ്പന കണ്ടെത്തി. ദൈവം 1/10 ആഗ്രഹിക്കുന്നെങ്കിൽ അത് ഞാൻ നിശ്ചയമായും ദൈവത്തിന് കൊടുക്കുമെന്ന് തീരുമാനിച്ചു. ദൈവത്തിന് കൊടുക്കാനുള്ളത് ആദ്യം മാറ്റിവെച്ചു. ഓരോ ഡോളറിൻ്റെയും 1/10 10 സെൻറ്റ് അവൻ ഉദാരമായി ദൈവത്തിന് കൊടുത്തു. സ്ഥിരമായ ജോലി കിട്ടിയ അവൻ ആ കമ്പനിയിലെ ഒരു പാർട്ട്ണറായി, ഒരു പാർട്ട്ണറായി പെട്ടെന്ന് ഉയർന്നു. അവൻ ഉയർന്നല്ല, ദൈവത്തിനുള്ള ദൈവത്തിന് കൃത്യമായി കൊടുത്തതുകൊണ്ട് ദൈവം അവനെ ഉയർത്തിയതാണ്. കുറച്ച് വർഷം കഴിഞ്ഞ് അവൻ്റെ പാർട്ട്ണറും ആദ്യത്തെ ഉദ്യോഗസ്ഥനും ആദ്യത്തെ ഉടമസ്ഥനുമായ വ്യക്തി മരിച്ചുപോയി. അയാൾക്ക് ഭാര്യയും മക്കളും ഉണ്ടായിരുന്നില്ല. ആകെ ആ കമ്പനിയുടെ മൊത്തം ഉടമസ്ഥതയും വില്യമിന് കിട്ടി. അവനിപ്പോഴും ക്യാപ്റ്റനും അമ്മയും പറഞ്ഞ ദൈവത്തിന് കൊടുക്കുക എന്ന കാര്യത്തിൽ കൃത്യനിഷ്ഠ പാലിച്ചു. വാക്ക് പാലിക്കാത്ത അനേകരെ പോലെ അല്ലാത്തതിനാൽ ദൈവം അവനെ മേൽക്കുമേൽ അനുഗ്രഹിച്ചു. വരുമാനം എത്ര വർദ്ധിച്ചോ അതനുസരിച്ചുള്ള ദശാംശം കൊടുത്തു. അത് വലിയൊരു തുകയായി മാറിയിരുന്നു. അവൻ സൂപ്പ് ബിസിനസ്സിൽ എല്ലാ നിലയിലും അനുഗ്രഹിക്കപ്പെട്ടു. അവൻ്റെ കണക്ക് സൂക്ഷിപ്പുകാരൻ നിർദ്ദേശം കൊടുത്തു. ദൈവത്തിനായി ബാങ്കിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ പറഞ്ഞു. അങ്ങനെ ദൈവത്തിനായി ബാങ്ക് അക്കൗണ്ട് തുറന്നു. അവൻ വലിയൊരു മില്യനിയറായി കച്ചവടം വളർന്നു. കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു. അവൻ പ്രതീക്ഷിച്ചതിൽ നിന്നും എത്രയോ വലിയ പണക്കാരനായി. ഇതാണ് വില്യം കോൾഗേറ്റിൻ്റെ കഥ. വില്യം കോൾഗേറ്റിൻ്റെ കഥ. അവൻ ഇന്ന് കോടിക്കണക്കിന് രൂപ ദൈവത്തിന് കൊടുക്കുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്നും കുപ്പയിൽ നിന്നും ഉയർത്തിയ ദൈവത്തിന് കൊടുക്കുന്ന കാര്യത്തിൽ കർശനമായി പുലർത്തിപ്പോന്ന വിശ്വസ്തതയും ദൈവത്തിനായി ബാങ്കിൽ അക്കൗണ്ട് തുറന്നതും ലോകത്തിൽ മറ്റാരെക്കാളും ദൈവം അവനെ അനുഗ്രഹിക്കാനിടയായി. വെറും സൂപ്പിൽ ആരംഭിച്ച കോൾഗേറ്റ് വരെയുള്ള വിപുലമായ കച്ചവട ശൃംഖല തുറന്ന വില്യം ലോകപ്രസിദ്ധ കച്ചവടക്കാരനും ദൈവഭക്തനുമായി തീർന്നു. നിങ്ങളും ഇതാഗ്രഹിക്കുന്നുണ്ടോ? ദൈവത്തിന് കൊടുക്കുന്നവരെ ദൈവം നിശ്ചയമായും അനുഗ്രഹിക്കും. മലാക്കി പ്രവചനം 3-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള ഭാഗങ്ങൾ വായിച്ച് ഒന്നുകൂടെ ചിന്തിച്ച ശേഷം ഞാൻ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മലാക്കി പ്രവചനം 3-ാം അധ്യായം 7 എന്നുള്ള വാക്യങ്ങൾ ഇനി അതിൻ്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ ചിന്തിച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ എൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ തെറ്റി നടന്നിരിക്കുന്നു. എൻ്റെ അടുക്കിലേക്ക് മടങ്ങിവരുവീൻ, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് മടങ്ങി വരും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ഏതിന് ഞങ്ങൾ മടങ്ങി വരേണ്ടു എന്ന് ചോദിക്കുന്നു. മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ? എങ്കിൽ നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ ഏതിന് ഞങ്ങൾ നിന്നെ തോൽപ്പിക്കുന്നു ചോദിക്കുന്നു. ദശാംശത്തിനും വഴിപാട് തന്നെ നിങ്ങൾ ഈ ജാതി മുഴുവനും തന്നെ എന്നെ തോൽപ്പിക്കുന്നതുകൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു. എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ണാരത്തിലേക്ക് കൊണ്ടുവരുമേ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൻ്റെ കിളിവാതിലെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ? എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പീൻ എന്ന് സൈന്യങ്ങളുടെ യഹോവാർ ചെയ്യുന്നു. ഞാൻ വെട്ടുക്കിളിയെ ശാസിക്കും, അത് നിങ്ങളുടെ നിലത്തിലെ അനുഭവം നശിപ്പിച്ചു കളയില്ല. പറമ്പിലെ മുന്തിരികളുടെ ഫലം മൂക്കാതെ കൊഴിഞ്ഞു പോകുകയില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവാർ ചെയ്യുന്നു. നിങ്ങൾ മനോഹരമായൊരു ദേശമായിരിക്കുക, സകല ജാതികളും നിങ്ങളെ ഭാഗ്യവാന്മാർ എന്ന് പറയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. 1, മനുഷ്യൻ ദശാംശത്തിലും വഴിപാടിലും ദൈവത്തെ തോൽപ്പിക്കുന്നു. ഇതിന് ശരിയായ ഭാഷാന്തരം മനുഷ്യൻ ദൈവത്തെ തോൽപ്പിക്കുന്നു എന്നല്ല, ദൈവത്തെ കൊള്ളയടിക്കുന്നു എന്നാണ്. കൊള്ളയടിക്കുന്നു. ഇസ്രായേൽ ജനത്തോട് കൽപ്പന കൊടുത്തപ്പോൾ മോഷ്ടിക്കരുതേ എന്ന് പറഞ്ഞു. ഇപ്പോൾ ദൈവം പറയുന്നു, നിങ്ങൾ ദൈവത്തെ കൊള്ളയടിക്കുന്നു. ഏതിലാണ്? ദശാംശത്തിലും വഴിപാടിലും തന്നെ. ഇന്ന് അനേകം വിശ്വാസികൾ ഈ ഭാഗം അവഗണിച്ചു കളയുന്നു. ദൈവമക്കളെ, നാം ദശാംശം കൊടുത്തില്ലെങ്കിൽ നാം ദൈവത്തിൻ്റെത് മോഷ്ടിക്കുകയാണ്, ദൈവത്തെ തോൽപ്പിക്കുകയാണ്. ഇതിൽ നിന്ന് നാം മടങ്ങി വരണം, ദശാംശം കൊടുക്കണം. ദൈവത്തിൻ്റെ ശുശ്രൂഷയുടെ ഏത് ശ്രേണിയിലുള്ളവരായിരുന്നാലും ദൈവത്തെ കൊള്ളയടിക്കുന്നെങ്കിൽ സ്വയം പരിശോധന ചെയ്ത് മടങ്ങി വരണം. ദൈവത്തിന് ദശാംശം നൽകേണ്ടതിൻ്റെ അമിത പ്രാധാന്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളാൽ സമ്പന്നരായിത്തീരുമ്പോൾ ആ സമ്പത്തൊക്കെയും തനിക്ക് നൽകിയ ദൈവത്തെ മറക്കരുത്, ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. 2, എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് ദശാംശം കൊടുക്കണം. ഇതിനെക്കുറിച്ച് നാം ചിന്തിച്ചതാണ്. ദൈവത്തിൻ്റെ സഭയാണാലയം, കർത്താവിൻ്റെ സാക്ഷിയായി പ്രവർത്തിക്കുന്ന ദൈവദാസന്മാർക്ക്, മിഷൻ പ്രവർത്തനങ്ങൾക്ക്, അനാഥർക്ക്, വിധവകൾക്ക്, കാരുണ്യ പ്രവർത്തനങ്ങൾക്ക്, അനാഥാലയങ്ങൾക്ക്, അതേ ബിൽഡിങ്ങിൻ്റെ പണികൾക്ക്, കൺവെൻഷനുകൾക്ക്, കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഒക്കെയും ആഹാരമുണ്ടാകുവാനായി നമ്മുടെ ദശാംശങ്ങൾ മുഖാന്തരമാകണം. അതിനായി ദൈവജനം കൂടി ആരാധിക്കുന്ന സഭയിലേക്ക് ദശാംശം അർപ്പിക്കുകയും അവിടെ നിന്ന് സഭാശുദ്ധന്മാർക്കും ഈ പറഞ്ഞ പ്രവർത്തനങ്ങൾക്കും എല്ലാം അത് ഉപയുക്തമാക്കി തീർക്കണം. ആവർത്തന പുസ്തകം 12-ാം അധ്യായം 18-ാമത്തെ വാക്യം, ആവർത്തനം 14:23 ഇങ്ങനെ വായിക്കുന്നു. ദൈവമായ യഹോവ തൻ്റെ നാമം സ്ഥാപിപ്പാൻ തെരഞ്ഞെടുത്ത സ്ഥലത്ത് ദശാംശം കൊണ്ടുവരണം എന്ന് കാണുന്നു. ഇനി 3, ദശാംശം നൽകാത്തവർ ദൈവത്താൽ ശപിക്കപ്പെട്ടവരാണ്. ദൈവത്തിന് ദശാംശം നൽകാതെ ആ ദശാംശം കൂടി ഉപയോഗിച്ച് സംതൃപ്തിയോടും സുഖത്തോടും ജീവിക്കാമെന്ന് കരുതിയ ഇസ്രായേൽ ജനത്തിന് വരൾച്ച സൃഷ്ടിച്ച ക്ഷാമം തകർത്തു കളഞ്ഞു. ഹഗ്ഗായി പ്രവചനം 1-ാം അധ്യായം പത്ത് പതിനൊന്ന് ഈ വാക്യങ്ങൾ വായിക്കുക. അതുകൊണ്ട് നിങ്ങൾ നിമിത്ത ആകാശം മഞ്ഞു പെയ്യാതെ അടഞ്ഞിരിക്കുന്നു, ഭൂമി അനുഭവം തരുന്നതുമില്ല. ഞാൻ ദേശത്തിന്മേലും മലവിനിന്മേലും ധാന്യത്തിന്മേലും വീഞ്ഞിന്മേലും എണ്ണയിന്മേലും നിലത്തിലെ വിളവിന്മേലും മനുഷ്യരുടെ മേലും മൃഗങ്ങളുടെ മേലും കൈകളുടെ സകല പ്രവൃത്തിയിന്മേലും വറുതിയെ വിളിച്ചു വരുത്തിയിരിക്കുന്നു എന്ന് വായിക്കുന്നു. സമ്പാദ്യങ്ങൾക്കായി അവർ കഠിനമായി അധ്വാനിച്ചിട്ടും അവർക്ക് ലഭിച്ച കൂലിയൊക്കെയും അവരറിയാതെ ചോർന്നുകൊണ്ടിരിക്കുന്നു. ഓട്ടസഞ്ചിയിൽ കൂലി വാങ്ങുന്ന അനുഭവത്തിൽ കൂടി കടന്നുപോയ അവർ കടുത്ത ദാരിദ്ര്യത്താലും കടഭാരത്താലും സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ടതായി നിരാശയിൽ മുങ്ങിത്താണു. ഹഗ്ഗായി ഒന്നാം അധ്യായം 4-6 വായിക്കുക. ജനം ദശാംശം നൽകാത്തതിനാൽ തൻ്റെ ആലയം ആഹാരമില്ലാതെ ശൂന്യമായ അവസ്ഥയിലാണെന്ന് യഹോവയാം ദൈവം ചൂണ്ടിക്കാണിക്കുന്നു. ഈ അവസ്ഥയിൽ ദശാംശം നൽകാത്തതിനെക്കുറിച്ചും ദൈവം ഏറ്റവും ശക്തമായി അവസാനമായി പ്രതികരിച്ചത് മലാക്കി പ്രവാചകൻ കൂടിയാണ്. നിങ്ങൾ ദശാംശം തരാതെ എന്നെ തോൽപ്പിച്ച് അഥവാ കൊള്ളയടിക്കുന്നതുകൊണ്ട് ഈ ജനത മുഴുവൻ ശപിക്കപ്പെട്ടവരാണ് എന്ന് ദൈവം പറയുന്നു. ദശാംശം നൽകാത്തതിനാൽ അവരുടെ ഭൗതികമായ വരുമാനത്തെ ബാധിക്കുമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. ദൈവത്തിൻ്റെ ശാപം അവരുടെ ആഹാരത്തെയും മുടക്കിക്കളയും. ദശാംശം ദൈവത്തിനായി വേർതിരിക്കാത്തവർ ശപിക്കപ്പെട്ടവർ. ദൈവത്തിനായി വേർതിരിപ്പാൻ കൽപ്പിച്ച ഏത് വരുമാനത്തിൻ്റെയും ദശാംശം സ്വന്തം നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നവൻ ദൈവത്തിൻ്റെ ശാപം തങ്ങളെ വേട്ടയാടുന്നുണ്ടെന്നതിനെക്കുറിച്ച് അവർ ബോധവാന്മാരല്ല. സാമ്പത്തിക ഭദ്രത തകർന്ന് ദാരിദ്ര്യത്തിലാകുമ്പോൾ അവയൊക്കെയും ദൈവത്തെ കൊള്ളയടിക്കുന്നത് കൊണ്ടാണ് ഈ ശാപം വരുന്നതെന്ന് ആരും ചിന്തിക്കാറില്ല. 4 വിഷയം, ആകാശത്തിൻ്റെ കിളിവാതിൽ തുറപ്പിക്കുവാൻ നമുക്ക് കഴിയും. ദശാംശം ദൈവത്തിനായി നൽകുന്നവർക്ക് ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം തൻ്റെ ജനത്തെ ദൈവം അനുഗ്രഹിക്കും. ഈ വാക്യത്തെ പരീക്ഷിച്ചു നോക്കുവാൻ ദൈവം തൻ്റെ ജനത്തെ വെല്ലുവിളിക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ അനുഗ്രഹിക്കുവാനുള്ള അഭിവാഞ്ച ഈ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ദൈവജനം ധനവാന്മാരോ ദരിദ്രരോ ആയിരുന്നാലും ദൈവത്തിൻ്റെ ശുശ്രൂഷയുടെ ഏത് തലങ്ങളിൽ പ്രവർത്തിക്കുന്നവരായിരുന്നാലും ദൈവത്തിന് അവരുടെ ദശാംശം നൽകണം. ദശാംശം വാങ്ങിക്കുന്ന ലേവിനും ദശാംശം കൊടുക്കണം. ശുശ്രൂഷന്മാരല്ല, ദശാംശം കൊടുക്കണം. ഒരു കാര്യം ഓർത്തുകൊള്ളണം, നമ്മുടെ ദശാംശം മുഴുവൻ അവരുടെ ഭണ്ഡാരത്തിൽ ലഭിച്ചതിന് ശേഷം മാത്രമേ അവൻ ആകാശത്തിൻ്റെ കിളിവാതിൽ തുറക്കത്തുള്ളൂ. ഓർത്തുകൊള്ളുക, നമ്മുടെ ദശാംശം ദൈവാലയത്തിൽ ലഭിച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ ദൈവം ആകാശത്തിൻ്റെ കിളിവാതിൽ നിനക്ക് വേണ്ടി തുറക്കത്തുള്ളൂ. നാം സകലത്തിന് ദശാംശം കൊടുക്കുന്നവരെങ്കിൽ നമ്മുടെ വരുമാനങ്ങളെയും വരുമാന മാർഗങ്ങളെയും നമുക്ക് നിയന്ത്രിക്കാനാവാത്ത നാശങ്ങളിൽ നിന്ന് നഷ്ടങ്ങളിൽ നിന്ന് ദൈവം വിടുവിക്കും, രക്ഷിക്കും. ഇവിടെ വായിക്കുന്നു, ഞാൻ വെട്ടുക്കിളിയെ ശാസിക്കും എന്ന് ദൈവം പറയുന്നു. സ്നേഹവാനായ ദൈവത്തിൻ്റെ കരങ്ങളുടെ പരിലാളനയോട് ദശാംശം നൽകുന്നവർ നയിക്കപ്പെടും. അവരുടെ ധനമാർഗങ്ങളെ ദൈവം സുരക്ഷിതമായി പരിപാലിക്കും, കഷ്ടനഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കും. ദൈവത്തിൻ്റെ വേളയ്ക്ക് വേണ്ടി കരുതുന്നവരെ ദൈവം കരുതുന്നു. മലാക്കി പ്രവചനം 3:12 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ മനോഹരമായൊരു ദേശമായിരിക്കുക, സകല ജാതികൾ നിങ്ങളെ ഭാഗ്യവാന്മാർ എന്ന് പറയുമെന്ന് വായിക്കുന്നു. പുതിയ നിയമം ദശാംശം നൽകുവാൻ അനുശാസിക്കുന്നു. നമ്മുടെ കർത്താവ് ദശാംശം കൊടുക്കുന്നതിനെ എതിർത്തിട്ടില്ല. അപ്പോസ്തലന്മാരും തങ്ങളുടെ ലേഖനങ്ങളിൽ ദശാംശം കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. നമ്മുടെ കർത്താവും ദശാംശം കൊടുക്കണമെന്നാണ് പഠിപ്പിക്കുന്നത്. മത്തായി 23:23 വാക്യത്തിൽ ദശാംശത്തെക്കാൾ ഉപരിയായി ദൈവത്തിനായി നൽകുന്നതിനെ കർത്താവ് ശ്രദ്ധിക്കുന്നു. വിധവ തനിക്കുള്ള 2 മുഴുവൻ ഇട്ടപ്പോൾ കർത്താവ് അവളെ പ്രശംസിച്ചു. മർക്കോസ് 12:14. പ്രിയരെ, താങ്കൾ ഈ നിമിഷം വരെ പൂർണ്ണമായും 1/10 അഥവാ ദശാംശം കൊടുക്കാതെയാണ് ജീവിച്ചിരുന്നതെങ്കിൽ ആ അവസ്ഥയിൽ തുടരാതെ ഇന്നു മുതൽ ദശാംശം കൊടുക്കുവാൻ തീരുമാനിക്കുക. നിങ്ങളുടെ വരുമാനത്തിൽ മാറ്റങ്ങളുണ്ടാകും, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഈ പ്രസംഗം അതിനായി പ്രയോജനപ്പെട്ടേ. ഇത് കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഈ പ്രസംഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു.